ഒരു മൂന്നാല് രണ്ട് മൂന്ന് മിനിറ്റ് ചില കാര്യങ്ങൾ ഓർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വചന ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ്, കർത്തൃമേശ കഴിഞ്ഞുള്ള വചന ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് ഒരുപക്ഷെ സഭയിലുള്ളവർ പ്രതീക്ഷിച്ച് കാണും ഞാനൊരു നന്ദിയൊക്കെ പറയുമായിരിക്കും. ഞാനൊന്നും പറയാതെ വചനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ചിലപ്പോൾ ചിലരുടെ ഉള്ളിൽ വരും, ഇയാൾക്ക് എന്നെ നന്ദിയൊന്നുമില്ല എന്ന്. എന്നാൽ അത് അന്നേരം സമയമില്ലെന്ന് എനിക്കറിയാം. ഇപ്പോൾ അല്പം ടൈമുള്ളത് കൊണ്ട് പറയട്ടെ. നിങ്ങൾ എന്നെ ഈ സഭയിലേക്ക് ഈ സ്പെഷ്യൽ ക്ലാസുകൾക്കായി വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ സഭയോടും സഭയുടെ എൽഡേഴ്സ്, അവരുടെ ശുശ്രൂഷയൊക്കെ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കുമുള്ള നന്ദി. ഞാൻ ഈ സമയം വളരെ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഇത്രയും ദിവസങ്ങൾ, എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകുന്നേരവും ചില ദിവസങ്ങളിൽ രാവിലെയും സഹോദരങ്ങൾ അവരുടെ കുടുംബങ്ങളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം എൻ്റെ അഭിരുചിക്കൊത്തവണ്ണം നൽകി. ബദ്ധപ്പാട് നിമിത്തം ചിലരെ നല്ല ഹോട്ടലുകളിൽ കൊണ്ടുപോയി. അങ്ങനെ പലയിടത്തായി മാറി കൊണ്ടുപോയപ്പോൾ ദോഹയിലുള്ള മെച്ചപ്പെട്ട ഹോട്ടലുകളൊക്കെ എനിക്ക് നല്ല പരിചയമായി. അങ്ങനെ വീടുകളിലും ഹോട്ടലുകളിലുമായി നല്ല ഭക്ഷണം തന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാ കുടുംബങ്ങൾക്കും അതോടൊപ്പം തന്നെ സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതിനോടൊപ്പം സമയം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളും കൊണ്ടുപോകുമായിരുന്നു. ഞങ്ങൾ പലപ്പോഴും വിളിച്ചതാണ്, ഞങ്ങൾക്കതിന് കിട്ടിയില്ല എന്ന് വളരെ അക്കാര്യത്തിൽ ഭാരമുള്ള സഹോദരങ്ങളുണ്ട്. അങ്ങനെ കൊണ്ടുപോയില്ലെങ്കിലും തന്നില്ലെങ്കിലും നിങ്ങളുടെ ആ മനസ്സ് ദൈവം ആദരിക്കുന്നതാണ്. അങ്ങനെ ആ മനസ്സ് കാട്ടിയവരോടും നന്ദി വിശേഷാൽ അറിയിക്കുക. പിന്നെ എന്നെ താമസിപ്പിച്ചത് കർത്താവിൻ്റെ ദാസൻ, ഞാൻ വളരെ സ്നേഹിക്കുന്ന റോയ് മാത്യൂസാണ്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം എന്നോട് ചോദിച്ചു, അദ്ദേഹവുമായിട്ട് എന്നെ ഇത്ര ബന്ധം? അപ്പം ഞാൻ പറഞ്ഞു, അത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയ ബന്ധമല്ല. അദ്ദേഹം ഓമല്ലൂരിൽ കോളേജിൽ പഠിക്കുന്ന സമയം മുതലുള്ള ആരംഭിച്ച ബന്ധമാണ്. ദോഹ അദ്ദേഹം സ്വപ്നം കാണുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞ അപ്പൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ജോലിക്കാരനായി വരുന്നതിന് മുൻപ് തന്നെ ആരംഭിച്ച ബന്ധമാണ്. അതിനൊരു പശ്ചാത്തലമുണ്ട്. അത് ഒരു മീറ്റിങ്ങിന് വിളിക്കാൻ വന്നപ്പോഴാണ്. അവർ ഓമല്ലൂരിൽ പ്രസംഗിക്കാൻ തീരുമാനിച്ച ഒരു ദൈവദാസന് അന്ന് ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചുഴന എന്ന് പറയും, ഭൂമിശാസ്ത്രത്തിലുള്ള ഒരു സ്ഥലമായി ചുഴന. ആ ചുഴന എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന സമയത്താണ് അവിടെ വന്ന് എന്നെ ക്ഷണിക്കുകയും ഞാൻ അവരുടെ ആവശ്യങ്ങളിൽ സന്തോഷത്തോടെ കടന്നു എന്ന് ശുശ്രൂഷിക്കുകയും ചെയ്തു. അന്ന് മുതൽ ആരംഭിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടെ താമസിപ്പിക്കുകയും ശുശ്രൂഷിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ആ ഭവനത്തോടും അദ്ദേഹത്തോടുമുള്ള നന്ദിയും ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. സർവോപരി ഇവിടെ ഇരിക്കുന്ന മക്കൾക്കൊക്കെ ഇംഗ്ലീഷേ നന്നായിട്ട് അറിയത്തുള്ളൂ, ഇവിടെ വന്നിരിക്കുന്ന പലർക്കും. ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഈ മലയാളമൊക്കെ പറഞ്ഞാൽ വേറെ വല്ലതുമായിട്ടൊക്കെ അവർക്ക് തോന്നിപ്പോവും അർത്ഥം. അപ്പം അത് ശരിയായ വിധത്തിൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ എൻ്റെ വാത്സല്യ സഹോദരൻ ജെയ്സൺ വേണം. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ അല്പം താളം അങ്ങനെ ഇച്ചിരി സ്ലോ ആയാലും വളരെ എൻ്റെ സമയം കളയാതെ ഉള്ളത് കാച്ചി കുറുക്കി അത്യാവശ്യ വാക്കുകൾ ഉപയോഗിച്ച് സ്പീഡിൽ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതൊന്നും ചെറിയ കാര്യമല്ല. അപ്പോൾ അതിന് ദൈവം കൊടുത്ത കൃപയ്ക്കായി, അദ്ദേഹം അതിന് കാണിച്ച മനസ്സിനായി ഞാൻ അദ്ദേഹത്തിനും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ സഭയ്ക്ക് അദ്ദേഹം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എല്ലാറ്റിനും നന്ദി, അത്യാവശ്യം നന്ദിയൊക്കെ പറഞ്ഞു. അത് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതാണ്. നാളെ 7:30 അല്ലേ, 7:30 ഫ്ലൈറ്റിനാണ് നാട്ടിലേക്ക് പോകുന്നത്. ഞായറാഴ്ച വെളുപ്പിനെ 2 മണിക്ക് അവിടെ എത്തും. അങ്ങനെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തും. ഇനിയും തുടർന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചെല്ലുന്ന ആഴ്ച കഴിഞ്ഞാലുടനുള്ള ആഴ്ചകൾ മുഴുവനും അന്നു മുതൽ ഏതാണ്ട് 1 ജനുവരി മാസം ഒടുവ് വരെയൊക്കെ മീറ്റിങ്ങുകളാണ് കണ്ടിന്യൂസ് ആയിട്ട്. യാത്രയും ഒരുപാടുണ്ട്. പ്രായവും ഞാനും സണ്ണിച്ചാനും പ്രായമാണ്. പിന്നെ ഒരു ചെറിയ ഇടയുണ്ടെന്നേ ഉള്ളൂ, ഒരു വയസ്സ് കഷ്ടിയേ ഉള്ളൂ തമ്മിലുള്ള എളുപ്പം. അപ്പം പ്രായമാണ്, യാത്രയും ഒരുപാടുണ്ട്, മിക്കവാറും ട്രെയിനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള യാത്രയിലും ശുശ്രൂഷയ്ക്കുള്ള കൃപയ്ക്കായി നിങ്ങൾ വിശേഷാൽ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. എല്ലാവരെയും ഇപ്പോൾ മനസ്സിൽ ഓർക്കണമെന്നില്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മീറ്റിങ്ങിലോ കല്യാണത്തിലോ ഒക്കെ കണ്ടാൽ മിണ്ടാതെ പോയാൽ, ഓ അയാൾ അവിടെ വന്നപ്പോൾ എന്തായിരുന്നു, ഭയങ്കര സ്നേഹം, ഇപ്പോൾ കണ്ടിട്ട് ശ്രദ്ധിക്കുന്നില്ലെന്ന് പറയാതിരിക്കാൻ എന്നോട് വന്ന് വർത്തമാനം പറയണം. ഞങ്ങൾ ദോഹയിലുള്ളവരാ എന്ന് കുറേ പേരെ എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എന്ന് എല്ലാവരെയും കാണുമ്പം തന്നെ അറിയണമെന്നില്ല. അതുകൊണ്ട് അതും ചെയ്യണം എന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനിയും മലയാളവും ഇംഗ്ലീഷും ആരംഭിക്കുകയാണ്. ഒരു വലിയ വിഷയമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.
We have been given a very elaborate big topic.
ഇത് എങ്ങനെ ആരംഭിക്കണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ വളരെ ചിന്താകുലനാണ്.
And I am very anxious as to how to begin it and how to end it.
കാരണം ഇതിനകത്ത് ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത ആളല്ല.
Because I am not a specialist in this subject.
ഞാൻ ഈ സ്പെഷ്യലൈസ് ചെയ്തതിൽ നിന്നാണ് ഈ 9 ക്ലാസ് നിങ്ങൾക്കായിട്ട്.
My specialty was the 9 classes that I took.
ക്രിസ്റ്റോളജിയും എക്ലീസിയോളജിയും ഒക്കെ എന്ന് പറയുന്നത് ദൈവകൃപയാ, ഒരു പ്രശംസയല്ല, അനായാസേന അത് പറയാനുള്ള കൃപയാ ദൈവം നൽകിയിട്ടുണ്ട്.
Now God has given me a special gift to take classes in Christology and ecclesiology.
ഫാമിലി കൗൺസിലിംഗ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല.
But I have not learned family counseling.
പിന്നെ ഇത് പരിചയിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഭാര്യയെ പഠിപ്പിച്ച.
So how did I practice it? It is by teaching my
അവൾ എന്നെയും പഠിപ്പിച്ചു.
And she has taught me also.
അങ്ങനെയുള്ള കുറെ പരിചയം കഴിഞ്ഞ 42, ഇന്നലെ ഓർപ്പിച്ചതുപോലെ 42 വർഷത്തിലധികമായുള്ള അനുഭവത്തിൽ എനിക്ക് കേട്ടിട്ടുണ്ട്.
And it is that 42 years of experience as I reminded you yesterday that I have.
എന്താണെങ്കിലും വളരെ പ്രാർത്ഥനയോട് കൂടെ ഇരുന്നാട്ടെ.
Well, let us sit very.
ദൈവത്തിന് ഈ സെഷനിലും നമ്മളോട് സംസാരിക്കാൻ ചിലതൊക്കെ കാണും.
God will have surely certain things to speak to us even in this session.
നമ്മുടെ ഉടുവിലത്തെ എന്നെ സംബന്ധിച്ച് ഇവിടെ നിർവഹിക്കുന്ന
ശുശ്രൂഷയാണ്.
ദൈവകൃപ ധാരാളമായിട്ട് പകരപ്പെടേണ്ടതായിട്ട് ഉണ്ട്. കുടുംബം എന്ന ഒരു ടൈറ്റിലാണ് ഞാൻ ഇതിന്
കൊടുക്കുന്നത്.
ഒരു മലയാളത്തിലെ എഴുത്തുകാരനുണ്ട്.
There is a Malayalam writer.
അദ്ദേഹത്തിന്റെ പേര് KC നാരായണൻ എന്നാണ്.
His name is KC Narayanan.
അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് മലയാളിയുടെ രാത്രികൾ എന്നുള്ളത്.
And one of the books that he has written, the title is The Nights of a Malayali.
അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്.
This is what he mentions in that book.
നാം എവിടെ പോയാലും തിരിച്ചു വന്ന് വിശ്രമിക്കുന്ന സ്ഥലമാണ് ഭവനം.
Wherever we go unto, the place that we return to and rest, that is home.
അത് വളരെ അർത്ഥവത്തായ ഒരു പ്രസ്താവന.
And I feel that is a very meaningful statement.
അവിടെ ചെല്ലാതെ നമുക്കൊരു വിശ്രമം.
We do not have any rest until we return back home.
ഇപ്പം ഇവിടെ സുഖം, നല്ല ഭക്ഷണമൊക്കെ ഉണ്ട്.
There is a very good food
here. നല്ല ശയ്യകളുണ്ട്.
And a nice bed here.
നല്ല സ്നേഹം കിട്ടുന്നു.
And I am getting a lot of love.
പക്ഷേ
But yet
വീട്ടിൽ എത്തുന്നതുവരെ ഒരു അസ്വസ്ഥത.
There is a discomfort till I reach back home.
നാളെ വൈകുന്നേരം പോകുന്നു എന്നുള്ളത് സന്തോഷം.
It is joyful that I am going back tomorrow evening.
അതിൽ ഇരിക്കുമ്പോൾ വിമാനം അങ്ങോട്ട് നീങ്ങുന്നില്ലല്ലോ എന്നൊരു ചിന്ത.
And when I am on board the aircraft, the anxiety, it's not moving.
അത് അങ്ങനെയാണ്.
And that is how it is.
ഇപ്പം റോയ് മാത്യൂസിന്റെ വൈഫ് മെർലി ഇപ്പോൾ ഇവിടെ ഇല്ല.
ബ്രദർ റോയ് മാത്യൂസ് വൈഫ് ഷീ ഈസ് നോട്ട് ഹിയർ.
അതിന്റെ ഒരു അപൂർണത പുള്ളി അനുഭവിക്കുന്നുണ്ട്.
And he is experiencing incompleteness because of that.
ഞാൻ കൂടി ഇരുന്ന് ഇങ്ങനെ തമാശ ഒക്കെ പറയുന്നത് കൊണ്ട് പുള്ളി ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക.
Because I am sitting with him and humoring him, you know, he is happy.
എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെ.
Now this is similar all of our condition.
അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് ആരോ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. കൂടുംബോളിമ്പം എന്നൊരു അർത്ഥമുണ്ടെന്നാ പറയുന്നത്.
In Malayalam, family, somebody has given this meaning. It is a place where when we come together, joy.
വല്ലപ്പോഴും ഒക്കെ ഒരു കൊച്ചു കൊച്ചു വണക്കങ്ങളും ഒക്കെ വന്നു എന്ന് വരാം.
Sometimes there can be bits of anger.
എന്നാൽ അത് ഒരു ഇമ്പം തന്നെയാണ്. ഒരു ഇമ്പം.
But even in the midst of anger, we can find joy.
ഭാര്യയുടെ അപ്പോഴത്തെ മുഖം കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യം.
A special beauty comes across the faces of the wife when they are angry.
ഭർത്താവ് ഇങ്ങനെ ഗൗരവമായിട്ട് കസേരയിൽ ഇരിക്കുന്നത് ഒരു പുരുഷത്വം കുറെ കൂടെ വെളിപ്പെടുന്ന ഒരു രംഗമാണ്.
And husband sitting on the chair with all the seriousness in the face brings out the manliness.
അതിലും നമുക്കൊരു സന്തോഷമുണ്ട്.
In all of that we are able to find joy.
അപ്പോൾ ചുരുക്കത്തിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ സ്വസ്ഥതയ്ക്കും വിശ്രമത്തിനും ഉള്ള ഒരു 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 ഇടമാണ് കുടുംബം എന്ന് പറയുന്നത്.
And just like this man has narrated, home is a place, family is a place which is
നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്.
What I'm going to mention are all things familiar to us.
അല്ലാതെ ഏതാണ്ട് അങ്ങ് നൂലേ കെട്ടി പുതിയത് ഏതാണ്ട് ഇങ്ങോട്ട് ഇറക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ പുസ്തകം അടച്ചു വെച്ചാൽ.
If anybody is thinking that I'm going to bring anything new to you tonight, please.
ഇതിൽ നിന്ന് ഇനി ഓരോരുത്തരുടെ ഓരോ അവതരണ ശൈലിയുണ്ടല്ലോ അതനുസരിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്.
But each person has his own style of presentation and that will be the way
one
I'll be doing
kudumba
it.
Sthavanam.
One is the institution of the family.
Kudumba sthavanam ennu parayumbol adu devathalana kudumbam sthapichathennullathu prasthavaneyil nam kelkkum.
When we look at the institution of the family, right in the introduction itself, it is mentioned that God instituted the family.
Sahodarangale, devam sthapicha rendu sthavanangalana kudumbavum sabayum.
There are two institutions instituted by God.
സഭയുടെ സ്ഥാപനത്തിന് മുൻപാണ് കുടുംബം സ്ഥാപിച്ചത്.
The family was instituted before the institution of the church.
പിന്നീടാണ് സഭ സ്ഥാപിച്ചത്.
And later on the church was formed.
യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ സഭ സ്ഥാപിച്ചിട്ടില്ല.
When Jesus Christ was on the earth, the church is not yet formed.
അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് ഭൂതകാല ഭാവികാല പ്രയോഗത്തിൽ പറഞ്ഞു.
That is why he said like this, that I will build my church in the future tense.
എന്ന് നാം അറിയുന്നതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഭൂമിയിലേക്കുള്ള വരവ് പെന്തക്കോസ്ത് നാളിൽ നടക്കുകയും അന്ന് സഭാസ്ഥാപനം നടക്കുകയും.
As we are all aware, the coming of the Holy Spirit took place on the day of Pentecost and thus resulted in the institution of the church in the earth.
എന്നാൽ അതിനും ഏതാണ്ട് ഒരു 4000 വർഷം മുൻപാണ് ഈ മനുഷ്യന്റെ കുടുംബം സ്ഥാപിച്ചത്.
But the institution of the family predates almost 4000 years the institution of the church.
ദൈവത്താലാണ് സ്ഥാപിക്കുന്നത്.
And it was instituted by God.
അപ്പോൾ കുടുംബം സ്ഥാപിക്കപ്പെടേണ്ടത് ദൈവത്താലാണ്.
And therefore the family has to be instituted by God.
നാം അറിയുന്നതുപോലെ രണ്ടാം അധ്യായം 18 വാക്യം ഉൽപ്പത്തി പുസ്തകം.
Yeah, Genesis chapter 2 and verse 18.
മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും.
It is not good that man should be alone. I will make him a helper comparable to
him. ഓർക്കേണ്ടത് ദൈവം പറയുന്ന കാര്യമാണ്.
Now this is a fact that God is the one who is saying.
മനുഷ്യൻ പറയുന്ന കാര്യമല്ല.
Not man saying.
ദൈവം പറയുകയാണ്.
Now God is the one who is saying.
ഞാൻ അവനെ കുടുംബത്തിലേക്ക് കൊണ്ടുവരും.
Now I will bring him into a family.
ഇതിനോട് ബന്ധപ്പെട്ട ഒരു വാക്യമാണ് 68 സങ്കീർത്തനം 6 വാക്യം.
And verse related to this is Psalm 68 and verse 6.
അവിടെ എന്താ കാണുന്നത്?
What do we read there?
ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കും.
There is a God, he is sets the solitary in families.
ഈ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നത് ദൈവമാണ്.
So it is God who is setting a solitary person into families.
ഈ രണ്ട് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു വസ്തുത പറയട്ടെ.
On the basis of this two verses, let me put forth a fact.
നമുക്കൊക്കെ നമ്മുടെ കുടുംബത്തെ കുറിച്ച് ആ ഒരു കാഴ്ചപ്പാട്.
We all should have an outlook regarding a family in this way.
ദൈവമാണ് എൻ്റെ കുടുംബത്തെ സ്ഥാപിച്ചത്.
It is God who instituted my family.
ചില സമയത്ത്
but in certain moments
chela vaakkal ketal
when we listen to certain words
valare dukham thonum
it is very sorrowful
chela vishwasigal polum parnu kettittund
even some believers say like this
ingane oru kudumbam
as a family of such a kind
oru nashicha kudumbam
such a cursed family
അങ്ങനെ പറയുന്ന സഹോദരിമാരുണ്ടോ?
Is there any sisters who say like that?
സഹോദരന്മാരുണ്ടോ?
And so also any brothers?
പറയരുത്.
You should not say that.
ഇത് ദൈവം സ്ഥാപിച്ചു.
No, this is instituted by God.
അതെങ്ങനെയാണ് നശിച്ച കുടുംബം?
How can that become a cursed family?
ദൈവം നശിച്ച കുടുംബത്തെ സ്ഥാപിക്കും.
Does God institute a cursed family?
അപ്പോൾ ജീവിതത്തിൽ ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നേരിടുമ്പോൾ ആ ഒരു വാക്ക് നിശ്ചയമായും പ്രയോഗിക്കരുത്.
And therefore when we encounter a difficult issue, we should not use such a word.
എപ്പോഴും ഓർക്കേണ്ടത് ദൈവം സ്ഥാപിച്ച കുടുംബമാണ് ഞങ്ങളുടെ.
Always remember God is the one who instituted our family.
അത് ഒരു നല്ല ഉൾക്കാഴ്ചയാണ്.
Now that is a good outlook.
അപ്പോൾ ദൈവം സ്ഥാപിച്ച ാണെന്നുള്ളത് രണ്ട് വാക്യത്തിലൂടെ ഞാൻ
ഓർത്തു. And through two verses I proved that it is God who
instituted. അത് വചനത്തിലൂടെയാണ് ഓർത്തത്.
And that also through the word.
എന്നാൽ തുടർന്ന് ഈ രണ്ടാം അധ്യായം വായിക്കുമ്പോൾ ദൈവം പ്രവൃത്തിയിലൂടെ അത് കാണിച്ചു തന്നിരിക്കുന്നതായി കാണാം.
But as we continue to read Genesis chapter 2, God reveals that through his own works.
രണ്ടാം അധ്യായം 22-ാം വാക്യം.
Chapter 2 and verse 22.
ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ കാര്യങ്ങളായി പറയുന്നു.
As I told you small small bits of
information. രണ്ടാം അധ്യായം 22-ാം വാക്യത്തിലെ ആദമിനെ നമുക്കറിയാം ഒരു ഗാഢനിദ്ര കൊടുത്തു വാരിയലുകളിൽ ഒന്നെടുത്ത് മാംസം പിടിപ്പിച്ച് സ്ത്രീയാക്കിയതായിട്ട് വായിക്കുന്നു.
We know the history. Adam was put into a deep sleep and out of his rib he formed a woman.
എന്നിട്ട് ദൈവം എന്താ അവിടെ ചെയ്തത്?
And then what is God doing there?
ആ മലയാളത്തിൽ ആ 22-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു.
And he brought her to the man.
ആര് കൊണ്ടുവന്നു?
Who brought her to the man?
യഹോവയായ ദൈവം.
It was God, Lord God.
നോക്ക്, മനുഷ്യന്റെ അടുക്കലേക്ക് സ്ത്രീയെ കൊണ്ടുവന്നത് ദൈവം.
It was the Lord God who brought the woman to the man.
അത് അവിവാഹിതരായ യുവതി യുവാക്കൾ ഓർത്തോണം, പിള്ളേർ ഓർത്തോണം.
And unmarried youngsters and children ought to remember that.
ദൈവം വേണം സ്ത്രീയെ പുരുഷന്റെ അടുക്കലേക്ക് കൊണ്ടുവരേണ്ടത്.
It should be God who should bring the woman to the man.
അതിന് ദൈവത്തിന് ഒരു സമയമുണ്ട്.
And God has a time for that.
ആ സമയം വരെ കാത്തിരിക്കണം.
And you have to wait until that time.
ഇന്ന വയസ്സിൽ വിവാഹം കഴിക്കണമെന്ന് വചനത്തിൽ എങ്ങും എഴുതി വെച്ചു.
There is no principle in the word that says in this age you have to marry.
അത് നമ്മുടെ മലയാളികളുടെ ഒരു കണക്കുകൂട്ടൽ.
That is a calculation set by the മലയാളി.
കൊച്ചിന് 23rd ആകുമ്പോൾ അവളെ പാസാക്കണം.
When my daughter is 23rd she has to be sent from.
ഓ 23. പിന്നെ കാണുന്നവരോടൊക്കെ എന്നാ പറയുന്നത്? ബ്രദറെ, കൊച്ചിന് 23 ആയി, എവിടെങ്കിലും ഒന്ന് എവിടെയെങ്കിലും പറഞ്ഞയക്കാനാണ് ഈ കൊച്ചിനെ പറഞ്ഞത്.
Everywhere then they would start saying my child is 23 years, we need a.
കൊച്ചിനൊരു വിവാഹം ഏത് പ്രായത്തിലാണെന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്, ആ കുഞ്ഞിനെ തന്ന തമ്പുരാനാണ് തീരുമാനിക്കുന്നത്.
The age at which our daughter should be married, we are not the one to decide. It is the Lord who gave the daughter to us.
കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചപ്പോൾ അവക്ക് വേണ്ടി ഒരു പുരുഷൻ എവിടെയോ മുൻപ് ജനിച്ചിട്ടുണ്ട്.
If there are any parents here who are worrying about the marriage of their daughter, then let me remind you like this: the day your daughter was born, a husband has been already prepared for her.
ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം തന്നെ കേൾക്കണം, ദൈവം തന്നെ അവളെ ഈ പുരുഷന്റെ അടുക്കലേക്ക്.
And when it is the right time of God, he will bring the woman to the man.
മാട്രിമോണിയോ എന്തോന്ന അതിന്റെ പേര്?
മാട്രിമോണിയക്കാരല്ല
കൂട്ടിക്കൊണ്ടുവരേണ്ടത്.
ഇറ്റ് ഇസ് നോട്ട് ദി മാട്രിമോണിയൽ പീപ്പിൾ ഹു ഹാവ് ടു
ബ്രിംഗ് ദ ബ്രോക്കർമാരല്ല കൂട്ടിക്കൊണ്ടുവരേണ്ടത്.
നൈദർ ദി ബ്രോക്കർ.
എന്റെ വാത്സല്യ സഹോദരങ്ങൾ വിഷമിച്ചിരിക്കുന്നവരെ ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളോട് പറയുന്നു, ഭാരപ്പെടേണ്ട, നിങ്ങളുടെ കുഞ്ഞിനെ തന്ന ദൈവം തന്നെ ആ കുഞ്ഞിനെ സമയത്ത് അവക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ആദാമിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുമെന്ന് ഈ വേദഭാഗം
പഠിക്കുമ്പോൾ.
സമയത്തിന് മുൻപ് കൊച്ചിനെ
ദണ്ഡിപ്പിക്കരുത്.
അത് കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ്.
And there is something to the children also.
എന്റെ കല്യാണം ഇതുവരെ നടന്നില്ല.
My marriage has not occurred till now.
എനിക്ക് ഇനി ഭൂമിയിൽ കല്യാണം ഇല്ലെന്ന്.
Perhaps there is no marriage for me on the face of the earth. അങ്ങനൊന്നും
ഭാരപ്പെടണ്ട.
Do not worry like that.
നിങ്ങൾ ദൈവഹിതത്തിനായിട്ട് മോനെ ഇവിടെ ഒരു പാട്ട് പാടിയല്ലോ, സർവവും യേശുനാഥനായി സമർപ്പിക്കുക. അതെ, നമ്മുടെ ജീവിതം മുഴുവനായിട്ട് അങ്ങ് സമർപ്പിക്കുക.
As we sang, surrender everything to the Lord.
ദൈവം അവിടുത്തെ ഹിതമനുസരിച്ച്, അവിടുത്തെ സമയമനുസരിച്ച്, അവിടുത്തെ കാലമനുസരിച്ച്, അവിടുത്തെ പ്ലാൻ അനുസരിച്ച് ഈ കുഞ്ഞിനെ പുരുഷന്റെ അടുക്കലേക്ക്.
According to his time, according to his season, and according to his plan, he is going to enjoin the husband and the wife.
മറ്റൊരു കാര്യം കൂടെ പറയാം.
One more thing.
കല്യാണം കഴിക്കാത്ത പിള്ളേരോടാണ്.
There are people who are unmarried.
ആ സമയത്തിന് മുൻപ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്.
Do not create any problems before you get married.
ഒന്നിച്ചൊക്കെ പാർക്കരുത്, പാർക്കരുത്.
There is no living together.
നമ്മൾ living together, അത് തന്നെ, അതാണ് എന്റെ വാക്ക്. ചിലരങ്ങനെയാ, ഞാനൊന്ന് പരിശോധിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല.
There are some people who think we have to test first.
അതൊന്നും വചനത്തിലുള്ളതല്ല, ദൈവഹിതമല്ല, ദൈവത്തിന്റെ പ്ലാൻ അല്ല, അത് സിന്നാണ്, അത് പാപമാണ്.
It is not in the word of God, it's not the will of God, it is sin.
മറ്റൊന്ന് മക്കളോട് ഞാൻ പറയട്ടെ, കല്യാണം കഴിക്കാത്ത പിള്ളേരോട് ഞാൻ ആദ്യം പറയുന്നത്, അവരെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്.
To the unmarried children, I have.
ഞാനും കല്യാണം കഴിക്കാതെ നടന്നപ്പോ എനിക്ക് ഒരുപാട് മോഹവുമായിട്ടാണ്, മോഹങ്ങൾ മരവിച്ചു മോതിര കൈ മുരടിച്ചെന്നൊക്കെ പാടാറ്.
When I was also unmarried, a young man, I had so many desires that did not fruition.
അപ്പൊ ഞാനും അങ്ങനെ നടന്നുകൊണ്ട് പറയുക, മക്കളെ ഇതിനൊക്കെ ഒരു സമയമുണ്ട്.
Dear children, there is a time and season for this.
നിങ്ങൾ പ്രാർത്ഥിക്കുക.
But you ought to pray for it.
നിങ്ങൾക്കറിയണോ?
Do you want to know?
ഇപ്പോ ഒരു പാട്ട്, ഞാൻ അതിനകത്ത് സൈലന്റ് ആയിരുന്നു. സഹോദരന്മാർ പറഞ്ഞു ആ പാട്ടിന്റെ ഒരു ഇത് കൊടുക്കണം, അങ്ങനെ കൊടുത്ത് അവർ പാടിയത് എന്റെ വൈഫ് എഴുതിയ പാട്ട്.
ഒരുപാടുള്ള
മലയാളികളുള്ള യോഗങ്ങളിൽ ആ പാട്ട് പാടുന്നു. എന്റെ ശുശ്രൂഷയ്ക്ക് ഭയങ്കര ഹെൽപ്പാണ്.
It's a big help for my ministry.
ഇപ്പൊ 64 വയസ്സുണ്ട്.
Now she's 64 years of age.
പെണ്ണുങ്ങളുടെ പ്രായം പറയരുതെന്നാണ് ഒരു ഇതുള്ളത്.
We should not reveal the age of the woman. That's the general principle.
അയാൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
Because she's not here, only I'm mentioning.
അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു 6 വയസ്സിന്റെ വ്യത്യാസമാണ്.
So we have an age gap of 6 years.
അപ്പൊ ഞാൻ പറഞ്ഞത് 7 വർഷമാണ് ഞാൻ പ്രാർത്ഥിച്ചത്.
So I had been praying for 7 years.
7 years. 7 വർഷം.
7 years.
എന്താ പ്രാർത്ഥിച്ചത്?
What was I praying?
കർത്താവേ ആ ഓമനെ എനിക്ക് തരണമേ.
Lord, give me that omena.
അങ്ങനെയല്ല ഞാൻ പ്രാർത്ഥിച്ചത്.
That's not.
എനിക്ക് ഓമനെ അറിഞ്ഞുകൂടാ.
I did not know omena.
ഞാൻ ആദ്യമായി പോയി കാണുന്നതാണ് ആദ്യത്തെ കാഴ്ച.
The first time I saw her, that's my first sight.
അത് സ്ഥലം സഭയിലെ ഒരു മൂപ്പനുമായിട്ട് ചേർന്ന.
I went along with an elder of the local assembly.
അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സാരം എന്താണ്?
So what I'm trying to say is,
എനിക്ക് 20-ാമത്തെ വയസ്സിലാണ് കർത്താവിന്റെ വചനം പഠിക്കാൻ പോയത്.
It is the age 20 that I went to study the word of the Lord.
21-ാമത്തെ വയസ്സിൽ അവിടെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എലന്തൂരിലുള്ള ജോർജ് സാറ് ഞങ്ങളോടായിട്ട് പറഞ്ഞു, കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്ന നിങ്ങൾ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ
തുടങ്ങണമെന്ന്.
അന്ന് എനിക്ക് 21 വയസ്സേ
ഉള്ളൂ.
ഞാൻ ആ ബെഞ്ചിന്റെ മൂലയ്ക്ക് ഇരുന്ന് ചിരിക്കാൻ
തുടങ്ങി.
അദ്ദേഹം അത് കണ്ടു. ചാണ്ടപ്പിള്ള എന്നാ
ചിരിക്കുന്നേ?
ചാണ്ടപ്പിള്ള ചിരിക്കരുത്.
യു ഷുഡ് നോട്ട് ലാഫ്.
ഇന്ന് മുതൽ ചാണ്ടപ്പിള്ള പ്രാർത്ഥിക്കാൻ തുടങ്ങണം.
You have to start praying from today.
അങ്ങനെ 28-ാമത്തെ വയസ്സിലെ വിവാഹിതനായി.
And I became married at the age of
28. 21 മുതൽ 28 വയസ്സ് വരെ ഞാൻ വേലയിൽ മടുത്തു പോയാലും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു.
Even though I weary in my labor, I prayed for a woman who would encourage me in my labor.
എന്റെ പ്രാർത്ഥന തെറ്റിപ്പോയില്ല.
And my prayer did not go astray.
തിരിഞ്ഞു നോക്കിയിട്ട് അബദ്ധമായി പോയി എന്ന് പറയേണ്ടി വന്നിട്ടില്ല.
I did not have to turn back and say it was a mistake.
ഇല്ലായ്മകളൊക്കെ വന്നിട്ടുണ്ട്.
There have been lacks, many
പരിമിതികൾ വന്നിട്ടുണ്ട്.
There have been quarrels.
കൊച്ചു കൊച്ചു പിണക്കങ്ങൾ വന്നിട്ടുണ്ട്.
There have been small anger.
അപ്പോഴെങ്ങും അബദ്ധമായി പോയി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
But never have I ever felt it was a mistake.
കാരണം എനിക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്.
Because she is the one who has been appointed for me.
മക്കളോട് ഞാൻ വീണ്ടും ഈ കാര്യം പറഞ്ഞങ്ങ് വിടട്ടെ.
And therefore let me just mention this once again.
നിങ്ങൾ പ്രാർത്ഥിക്കുക.
You have to pray.
കൊച്ചു പിള്ളേരൊക്കെ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുക.
And little children, you have to start praying.
അയ്യോ, എനിക്ക് 15 വയസ്സല്ലേ ആയുള്ളൂ.
I am only 15 and 18.
മതി, 18 15 എന്തോ ആ കാട്ടി കൂട്ടുന്നു.
What are the things that you are doing when you are 15?
അതുകൊണ്ട് പറഞ്ഞു പോയതാ.
That is why I am just saying.
ഇന്നു മുതൽ പ്രാർത്ഥിക്കുക.
You have to start praying from today.
അപ്പാ,
Father,
എനിക്ക് ഒരു കുടുംബ ജീവിതം നൽകുന്നേ.
If you are giving me a family life.
അങ്ങ് കൊണ്ടുപോകുന്ന പുരുഷനെ വേണം, എനിക്ക് വേണം.
I need a husband that whom
you select. ഞാനായിട്ട് തിരഞ്ഞെടുക്കാൻ ഇടയാകില്ല.
I don't want to seek him.
അങ്ങനെയുള്ള ഒരു ബന്ധവും ഞാൻ ആഗ്രഹിക്കുന്നില്ല.
I do not desire any kind of a relationship like that.
അങ്ങനെയ്ക്ക് കൊണ്ടുതരാം.
You should bring him to me.
ദൈവം സഹായിക്കട്ടെ.
And may God help us.
അതുകൊണ്ട് ഈ സ്ഥാപനം കുടുംബ സ്ഥാപനം എന്ന് പറയുന്നത് ദൈവമാണ്.
So the institution of the family is by God.
പ്രായമുള്ളവരോട് ഒരിക്കൽ കൂടെ പറയട്ടെ.
To the elderly, let me mention like this.
ഈ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി?
How many years have passed?
എന്നേക്കാൾ അര വയസ്സ് മുക്കാൽ വയസ്സ് കൂടുതലേ ഉള്ളൂ. സണ്ണിച്ചാൻ എത്ര വർഷമായി എനിക്ക് അറിഞ്ഞുകൂടാ കല്യാണം കഴിഞ്ഞു.
How many years have passed after your marriage?
നിങ്ങളോടൊക്കെ ഞാൻ ചോദിക്കുക,
I'm asking all of you,
എപ്പോഴെങ്കിലും ഈ ബസ്സിൽ നിന്ന് ഇറങ്ങണമെന്ന് വല്ലതും തോന്നിയിട്ടുണ്ട്?
Have you ever felt that you should get down from this marriage bus?
കുറച്ച് വർഷമായി ഈ ബസ്സിൽ ഇങ്ങനെ കയറി ഞെരുങ്ങുക.
So many years I've been traveling this bus.
എന്നാ ഇനി ഒന്ന് ഇറങ്ങിയേക്കാം.
So let me alight.
ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ട്.
Have you felt very weary?
നിങ്ങൾ വിശ്വസിക്കണം.
You have to believe.
ഞാൻ എന്തു പറയുന്നു അത് എന്റെ ഉള്ളിലുള്ള.
Whatever I'm saying is from my heart.
അത് തന്നെയാണ് ഞാൻ ഞാൻ ഈ
വെളിപ്പെടുത്തുന്നത്
ഇപ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ 42
വർഷം ഞാൻ
സത്യമായിട്ട് ഇങ്ങനെ പറയാം
and let me truly state
ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നി
I feel like it was consummated yesterday
ഒരുപാട് വർഷമായി എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ
I did not felt that so many years
ഇന്നലെ കഴിഞ്ഞതുപോലാണ് എനിക്ക് തോന്നി
I felt yesterday was the wedding
അതായിരിക്കണം നമുക്ക് വേണം
that should be the experience
എന്നും ഒരു പുതുമയായിരിക്കണം
every day there should be a newness
എങ്ങനെ ഉണ്ടാകും
how it will happen
എന്റെ ദൈവം സ്ഥാപിച്ച കുടുംബമാണ് ഞാൻ
when we think that it is God who instituted the family
നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാകും
always you should have this in your thoughts
എത്ര ആണുങ്ങൾ എന്നെ വന്ന് കണ്ടത്
how many men have come to see me
എന്തോ പറയാന
the women would say that
ആ ഒരുത്തം വന്നത് അവന്റെ മുടിയാണ് ചുരുണ്ട് മുന്തിരിങ്ങ പോലെ
one person who came to see me he had curly hair
ഓ എന്തൊരു ജോലിയായിരുന്നു അവന്
ഓ വാട്ട് ജോബ് ഹി ഹാഡ്
ആ എനിക്ക് ഇതായിരിക്കും വെച്ചിരിക്കുന്നത്
ബട്ട് മേബി ദിസ് ഈസ് ദ വൺ ലോർഡ് അപ്പോയിന്റഡ് ഫോർ മീ ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്
ദൈവത്തെ തുച്ഛീകരിക്കരുത്
ഡു നോട്ട് മോക്ക് ഗോഡ്
ദൈവവചനത്തെ തുച്ഛീകരിക്കരുത്
സഹോദരനോടും പറയുക
നിനക്ക് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നെ ആ സ്ത്രീയെ നീ ഇങ്ങനെ പറഞ്ഞ് ദൈവത്തെ തുച്ഛീകരിക്കരുത് അവരവർ ആരെയാണ് വേണ്ടതെന്നുള്ളത് ദൈവത്തിന് അറിയാം
God knows perfectly who deserves whom
അവരെയാണ് ഒന്നിച്ച്
and they are the ones whom he has joined
അതുകൊണ്ട് ദൈവം സ്ഥാപിക്കുന്നു എന്നുള്ള ബോധം നമുക്കുണ്ട്
and therefore the thought that God is the one who is instituting should be in our mind
ഇനി ഞാൻ അടുത്തത് എടുക്കാൻ ആഗ്രഹിക്കുന്നത് കുടുംബ സ്ഥാപനത്തിന്റെ ഉദ്ദേശമാണ്
and the purpose of the institution of the family
എന്തിനാണ് ഈ കുടുംബം സ്ഥാപിച്ചത്
why was the family instituted
എന്തിനാ
why was it
ആ ചിലര് പറയാറുണ്ട്
some people say like this
ഇവനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചാലേ ഇവൻ നന്നാകത്തുള്ളൂ
ആ there is a thought like this if we get my son married then he will become
good ബൈബിൾ സ്കൂളിൽ പിള്ളാരെ പറഞ്ഞു വിടുന്നു അതാ നന്നാകാൻ പറഞ്ഞു വിടുക
that is why some people send their children to bible school also to make them good
എന്ന് പറഞ്ഞതുപോലെ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കുന്നത് അവൻ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ അവൻ അങ്ങ് നന്നാകും
the son is made to get married because they think that when a woman enters his life then he will become better
നന്നാകാൻ വേണ്ടി ആരും കേട്ടരുത്
nobody should marry to become better
നന്നായിട്ട് വേണം കേട്ടാ
you should first become good and then marry
മനസ്സിലായില്ലേ
is that clear
നന്നാകാൻ വേണ്ടി അല്ല കല്യാണം കഴിക്കുന്നത് നന്നായവരാണ് കല്യാണം കഴിക്കുന്നത്
you don't marry to become better you become good then you marry
അല്ലേ കൊച്ചം വലഞ്ഞു പോകും
otherwise the boy will get lost
adane adae njan valiye paranjukolla
I will say that as I proceed
appol endana idinte uddesham
so what is the purpose behind family
രണ്ടിന്റെ 18 ഉൽപ്പത്തി
chapter 2 and verse 18
ഏകാന്തത അവസാനിപ്പിക്കാനായി
to put an end to loneliness
നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ എത്ര കാലം ജീവിക്കും
if you are living alone how long can we live
പിന്നെ ഞാൻ മറക്കുന്നില്ല ചിലര് സുവിശേഷ നിമിത്തമായിട്ട് അവിവാഹിതരായിട്ട് ജീവിച്ചിട്ടുണ്ട്
I am not forgetting the fact some people are unmarried for the sake of the gospel
നമ്മൾ സുവിശേഷത്തിൽ കർത്താവിന്റെ വാക്കുകൾ അറിയാ
we know the words of the lord
ക്ഷണനായി ജനിച്ച ക്ഷണന്മാരും
there are eunuchs who are born as eunuchs
അങ്ങനെയുള്ളവരെ നമ്മുടെ മിഥുനൂടെ വരുമല്ലോ മിഥുനെ പറയുന്നത് ഞാൻ വിവാഹം
കഴിക്കുന്നില്ല
ആ കാട്ടിൽ ഒരു പെണ്ണും കൂടെ വന്നു കഴിയുമ്പോ കൊറേ കഴിഞ്ഞ് അവൾ എന്നെയും വലിച്ചുകൊണ്ട് പോയാൽ എന്നെ വന്ന് പേടിച്ച് പുള്ളി വിവാഹം കഴിക്കുന്നില്ല
because he worried that if a woman were to come with him into the jungle what would happen
പക്ഷേ ആർക്കേലും അത് വരം ലഭിച്ചെങ്കിൽ അങ്ങനെ ആകട്ടെ പക്ഷേ ദൈവം കുടുംബജീവിതം സ്ഥാപിച്ചതിന്റെ ഒരു ഉദ്ദേശം മനുഷ്യൻ ഏകാന്തതയിലൂടെ ഒറ്റയ്ക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല
if anybody has a special gift let that be so but god has instituted the marriage with a purpose that he doesn't want a man to be alone
നമ്മൾ സഭാപ്രസംഗി വായിച്ചാൽ രണ്ട് പ്രയോഗങ്ങൾ
when we read Ecclesiastes there are two terms
ഒരുവനേക്കാൾ ഇരുവർ നല്ലവർ
two are better than one
അത് വായിച്ചിട്ടുണ്ടോ
have you read that
വായിക്കണം
you should read that
വായിക്കുമ്പോൾ വീട്ടിൽ കിടന്ന് ഈ വഴക്കുണ്ടാക്കത്തില്ല
and when you read that you will not quarrel
ഒരുവനേക്കാൾ ഇരുവർ നല്ലവർ
there is two are better than
one എന്താ കാര്യം എന്ന് അറിയാമോ
do you know what is the reason
ഒരുവൻ വീഴുമ്പോൾ മറ്റവൻ താങ്ങും
yeah when one falls the other can help
ഒരുവൻ വീഴുമ്പോൾ മറ്റവൻ താങ്ങും
when the other falls the other can help him
നമ്മള് മാനസികമായിട്ടൊക്കെ ഭർത്താക്കന്മാർ ചിലപ്പോ തളർന്നു
many times emotionally the husband would become weary
ഒരു ഭാര്യയുണ്ടെങ്കിൽ
if there is a wife
അടുത്ത് വന്ന്
she can come
പ്രോത്സാഹിപ്പിച്ച്
and encourage him
നല്ല വാക്ക് പറഞ്ഞ്
and give good words
ധൈര്യപ്പെടുത്തി
and encourage him
വീണ്ടും എഴുന്നേൽപ്പിക്കും.
And cause him to rise up again.
തിരിച്ചും അത് തന്നെയാണ്.
And on the reverse it's the same.
കുടുംബജീവിതം ആവശ്യമല്ലേ?
So do we not
മറ്റൊരിടത്ത് മറ്റൊരു വാക്യം അവിടെ തന്നെ പറയുന്നുണ്ട്.
In the same place there is another verse.
ഒരുവനേക്കാൾ ഇരുവർ നല്ലത് എന്ന് പറയാൻ കാര്യം.
There is a reason why two are better than one.
രണ്ട് പേരുണ്ട് കുളിരു മാറി വന്നാൽ.
And if two are there they can withstand the cold.
അതിനീ തണുപ്പ് കാലം വരുമ്പോൾ അത് കുറേ കൂടെ വ്യക്തമാണ്.
That will be very clear when the winter sets in.
കുളിരു മാറി.
The cold will be restrained.
വിവിധ നിലകളിലാണ് ആ കുളിർ കാണുന്നത്.
And there are people who see that in different ways.
ദാവീദിനു കുളിരു വന്നു.
David felt very cold.
ദാവീദ് ഭാര്യയൊക്കെ മരിച്ചു.
And his wife had already died.
വയസ്സനായി.
And he became aged.
പുള്ളിയെ പുതപ്പിട്ട് പുറച്ചിട്ട് മലേറിയ പിടിച്ച മനുഷ്യരെ പോലെ പിന്നെയും കിടന്നു
പറഞ്ഞു. Even though he was covered with a blanket he still felt cold.
നല്ല ഒന്നാം തരം മക്കളായിരുന്നു.
And he had good children.
മക്കൾ പറഞ്ഞു.
And the children said like
അപ്പച്ചൻ ഈ കുളിരു മാറാൻ ഒരു പെണ്ണിനെ കൊണ്ട് കൊടുക്കാം.
For father to remove the cold let's
ഇപ്പോൾ ആത്മീയ ജീവിതത്തിൽ തണുപ്പ്
സംഭവിച്ചാൽ
സ്ത്രീ ഇങ്ങോട്ട് വന്നിട്ട് പറയും
the woman would come and say
idanna ingane irikkuna
why are you sitting like this
inna yogathinu povunnille
don't you go for the meeting
naan inna yogathinu adu ningal po
I'm not going for the meeting
angane povunnille nammal onniche povunu
no we are going together only
otta pidiya
and there is one
illa pogadirikkan nokkuvo
can we not
avadu nelunekkum
we'll rise up from there
uduvaka uduthu kooda pogum
and we'll put our clothes and we'll go
adu endukondana
why is that happening
oramma paranja kelkkugala
because we'll not listen to the mother
saying prosahipichu kondu pogukana
but the wife is the one
angane oru vaadu karyangal parayanu
there are so many things as an example
idellam kuda vechu നോക്കുമ്പോൾ സഹോദരങ്ങളെ ഏകാന്തത അവസാനിപ്പിക്കാനാണ് കുടുംബജീവിതം.
So considering all of these things it is to put an end to loneliness that God planned a family life.
ഒന്ന് പങ്കുവെക്കാൻ ആള് വേണ്ടേ?
We should need a person to share things.
ഈ പങ്കുവെക്കാൻ എന്ന് പറയുമ്പോൾ ഈ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെക്കുറിച്ച് വലിയൊരു പരാതിയുണ്ട്.
And when you talk about sharing the women have a big complaint about the husbands.
പുള്ളി ഒന്ന് സംസാരിക്കില്ല.
He does not talk anything.
ഇതിങ്ങനെ നെല്ലിക്ക ചാക്കിന്റെ ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്നറിയാം, നെല്ലിക്ക ചാക്കിന്റെ കുത്തഴിച്ചു വിടുന്നത് പോലെ വീട്ടിൽ വന്നാൽ ഇങ്ങനെ
പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഈ ഞാനൊരു പുസ്തകം വായിച്ചേ.
I was reading a book like this.
നേരാണോ അല്ലയോ എന്ന് എനിക്കറിയാം.
I did not know whether it's true or not.
സ്ത്രീകൾ ഒരു ദിവസം 20,000 വാക്കുകൾ പറയുന്നു.
Women are talking 20,000 words in a day.
ആ ചിലര് പറയുന്നു 14,000.
Some people say 14,000.
പുരുഷന്മാർ 7,000 പറയുന്നു.
But men are speaking only 7,000 words.
ഇവൻ ഈ രാവിലെ ഇറങ്ങും.
He departs in the morning.
ആദ്യം ഹോട്ടലിൽ കാണുന്നവരോടൊക്കെ 7,000-ൽ കുറെ പറഞ്ഞു തീർക്കും.
And out of that he will spend some words.
പിന്നെ കുറെ പേർക്ക് ഫോൺ ചെയ്ത് ബാക്കി തീർക്കും.
And some he will spend while speaking on the phone.
പിന്നെ ജോലി ചെയ്യുന്നിടത്ത് ചെന്ന് പറഞ്ഞ് അതും തീർക്കും.
And he'll spend some in the workplace.
ചുരുക്കത്തിൽ സഞ്ചി മുഴുവൻ കാലിയാക്കി വെച്ച പുള്ളി ഇങ്ങോട്ട്.
And in fact he's emptying all a sack of words while he comes to
the ഇരിക്കുന്ന സ്ത്രീ ഭാര്യയാകട്ടെ.
But as far as the woman is concerned,
അവൾ അത്യാവശ്യം പണിക്ക് വന്നവരോട് പറയും.
She will just speak to the workers.
പിന്നെ കുറെ പേരെ ഫോൺ ചെയ്യും.
And some on the phone.
പിന്നെ ഓഫീസിൽ ചെന്നപ്പോഴും കുറെ പറയും.
And also at the office.
എന്നാൽ ഒരു പകുതിയോളം ബാലൻസ് കിടക്കും.
But still there are half of those words.
ഈ ബാലൻസ് എല്ലാം കൂടെ ഭർത്താവിന് കൊടുക്കാനിരിക്കുക.
The balance she wants to give to the husband.
അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അങ്ങ് തുടങ്ങുന്നത്.
That is why the moment the husband comes they open their mouth.
Non stop.
Without stopping.
പണ്ട് ഒരു ഭർത്താവ് പറഞ്ഞു.
Once the husband said like
ഞങ്ങൾ കല്യാണം കഴിഞ്ഞ പിന്നെ കമാ എന്ന് ഒരു അക്ഷരം ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല.
After I was married I have not even said one word to her.
അപ്പ കേട്ട ആള് പറഞ്ഞു.
So the one who heard him said
കമാ എന്ന് എങ്ങനെ പറയുന്നത്? അവിടുന്ന് നിർത്തി കൊടുത്തിട്ട് വേണ്ട ഇവിടെ കമാ എന്ന് പറയാൻ.
So how can you say even one word കമാ? She has to stop for you to say.
ഈ സംസാരം അങ്ങനെ കൂടുതലാ.
So here on the side the conversation is more.
എത്ര പറഞ്ഞാലും ബാക്കി കിടക്കുക.
How much ever they speak still the
words are അവർ ഈ പരാതി പറയും.
That is why they have the complaint.
എന്നാലും സഹോദരന്മാർ അതൊക്കെ കേൾക്കണം.
But still husbands you ought to listen.
ഇന്നലെ വൈകിട്ട് പറഞ്ഞത് തന്നെയായിരിക്കും ഇന്നും പറയുന്നത്.
What they said yesterday they will repeat again today.
എന്നാലും അത് കേട്ടേക്കണം.
But still listen to that.
ചുമ്മാ മൂളി കേട്ടേക്കണം.
Just give a nod.
ഓ എന്നിട്ട്?
And what happened?
വലിയ സന്തോഷമാണ് അവർ.
And they are very happy.
ഞാൻ അങ്ങനെയൊക്കെയായി നിന്നു പോകുന്നു.
This is This is how I am withstanding in my family
life. Appa njan paranjathinte saaram.
So the essence of what I'm trying to say.
Idakke oru psychology padikkanonnum povanda. Idu psychology.
No, this is a part of psychology.
Appol ekaanthathe avasaanippikkan.
So to put an end to loneliness.
Devan kudumba jeevitham namukku thannu.
God gave us family life.
Parasparam ariya.
To know each other.
Parasparam vishwasikka.
To believe in each other.
Parasparam manasilakka.
To understand each other.
Parasparam thaanga.
To support each other.
Parasparam pangu vekka.
To share with each other.
Okay aayittu.
And for all of that.
Devan namukku thannirikkunnathaan kudumba jeevitham ennullathu.
Given us this family life.
അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടായാലുണ്ടല്ലോ സന്തോഷമാണ്.
If you have that vision, it will be a very joy.
ചിലർ 5 മണിക്ക് ഓഫീസ് വിട്ടാലും സമയത്ത് വീട്ടിലെത്തും.
Some people, even if they leave the office 5 o'clock, they'll still not come to.
അവിടെയും കറങ്ങി ഇവിടെയും കറങ്ങി ഇങ്ങനെ നിൽക്കും.
They'll be going round and round.
പോകുന്നില്ലേ?
Are you not going home?
അവിടെ പോയിട്ട് ആരെ ഇവിടെ എന്നാ പറയാ?
What is there? What is the use in going home?
മടുപ്പ് വരുക.
They are weary.
സഹോദരൻ മടുപ്പ് വരരുത്.
Brother, you should not be weary.
എന്നെ കാത്തുരുത്തി അവിടെ.
Because there is one who's waiting for you.
ദൈവം സ്ഥാപിച്ചതാ.
God has instituted.
ഏകാന്തത അവസാനം.
To remove the loneliness.
രണ്ടാമതായി.
Secondly.
ദൈവത്തെ സേവിക്കാൻ.
In order to serve God.
കുടുംബ സ്ഥാപനത്തിന്റെ രണ്ടാമത്തെ ഉദ്ദേശമാണ്.
The second purpose of the institution of family.
ദൈവത്തെ സേവിക്കാൻ.
To serve God.
യോശുവയുടെ പുസ്തകം 24:15 നമുക്കറിയാം.
Joshua chapter 24:15 family.
ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും.
I and my family, we will serve the God.
സ്ഥലമൊന്നും ഞാൻ പറയുകയല്ല.
I will not say the location.
തിരുവല്ലയ്ക്ക് അടുത്ത് കാലങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണം നടത്താം.
Ages before in Tiruvalla there was a wedding.
തിരുവല്ലയിലല്ലേ?
Not in Tiruvalla.
അതും വിചാരിച്ചു വിടിയിരിക്കരുത്.
I don't think about that.
അവിടുന്ന് കുറച്ചുകൂടെ പടിഞ്ഞാറോട്ട് മാറി.
A little west.
ഒത്തിരി വർഷം മുമ്പ്.
A little west from Tiruvalla.
അപ്പോൾ അന്ന് ഈ കേറ്ററിംഗ് എന്നൊക്കെ പറയുന്ന സംഗതി ഒന്നും.
There was no catering business at that time.
അന്ന് ഹോളിനോട് നടത്ത് ഹോളിനോട് ചേർന്ന് ഒരു പന്തലിടുക. അവിടുത്തെ സഹോദരങ്ങളെല്ലാം കൂടെ ശാപ്പാടുണ്ടാക്കുക. അങ്ങനെയാണ് പരിപാടി.
The wedding used to be held in the hall and also the feast and everything would be prepared in the church premises.
വിവാഹ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു.
After the wedding service we had the food.
അപ്പൊ രണ്ട് ചെറുപ്പക്കാർ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അങ്കിള് ഞങ്ങളുടെ കൂടെ വന്നാൽ ഒരു കാര്യം കാണിക്കാമെന്ന്.
അങ്കിൾ, ഇഫ് യു കം വിത്ത് അസ് വി വിൽ ഷോ യു സംതിങ്. ടു യങ് മെൻ സെറ്റ്
ഹോളിനോട് ചേർന്ന് ഒരു വീടുണ്ട്.
ആൻഡ് ദേർ ഇസ് എ ഹൗസ് ജസ്റ്റ് നെക്സ്റ്റ് ടു ദ ഹോൾ.
അത് വിശ്വാസിയുടെ വീട്.
ഇറ്റ് വാസ് എ ബിലീവേഴ്സ് ഹോം.
അപ്പോൾ പണ്ടെന്നൊക്കെ പറയുന്നത് ഈ തകിടയിലാണ് ഈ വാക്യം എഴുതി വെക്കുന്നത്.
ഇൻ ദി ഓൾഡൻ ഡേയ്സ് ദേ യൂസ്ഡ് ടു റൈറ്റ് ദ വേഴ്സസ് ഓൺ എ മെറ്റൽ പ്ലേറ്റ് ഓൺ ദ മെറ്റൽ പ്ലേറ്റ് ആൻഡ് റൈറ്റ് ദ വേഴ്സസ്.
ആ വീടിന്റെ ഒരു വീടിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി.
സോ ദേ ടുക്ക് അസ് ടു എ ഹോം.
ആ എൻട്രൻസ് ഡോറിന്റെ ആ മുകളിലത്തെ ഭാഗത്ത് ഈ ഇത് ഒരു വാക്യം എഴുതി.
And there is a verse written on the entrance to the home.
അങ്കിൾ ഇതൊന്ന് വായിക്കാം.
He asked his uncle read
this. അപ്പോൾ യോശുവയുടെ പുസ്തകം 24:15.
So this is Joshua 24:15.
ഞാൻ വായിച്ചു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും.
As for me and my house we will serve the Lord.
അങ്കിൾ ഒന്നുകൂടെ വായിക്കാൻ പറഞ്ഞു.
They asked his uncle read once.
ഞാൻ നോക്കിയിട്ട് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും.
As for me and my house we will serve the Lord.
അങ്കിളെ ഒന്നുകൂടെ കണ്ണു തുറന്നു വായിക്കാം.
Uncle open your eyes once again properly and read.
അപ്പോൾ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേയില്ല.
The serve part is not missing.
Say maati kanya endo vaikya.
If you remove the say.
Njanum ende kudumbumo njangale yehovaye vikku.
In the Malayalam, if you miss the say, then it means we sell the Lord.
Njan ivammarodu chodichu.
So I asked this young man.
Eda nee okke aano idu maichu kalanju.
Are you the ones who erased the say?
Aa veettukar evadilla gulfilo americayil enganda.
Because the owners are not there, they are outside.
Oru sambhavam nadannathaanengilum.
Even though this is a real event that
took place. Engeneyo adu maanyathaanengilum.
Maybe it was erased in some way.
Nammada jeevitham kudumbathil adu varan paadu.
It should not happen in our family life.
Naamum nammada makkalu onnum devathe vikkunnavarayi.
We and our household, we should never sell the Lord.
ദൈവനാമം ദുഷിക്കപ്പെടുന്നതൊന്നും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല.
Anything that causes dishonor to the name of the Lord should not happen in our homes.
ഞാൻ പറയുന്നത് മനസ്സിലാകും.
I hope it is clear.
കുടുംബമായി ദൈവത്തെ സേവിക്കണം.
We have to serve the Lord as a family.
സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
What does it mean to serve God?
അധ്വാനത്തോടു കൂടെ പ്രവർത്തിക്കുക.
We have to work with fervent labor.
അപ്പോൾ ദൈവമക്കളുടെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പൻ അമ്മ മക്കൾ എല്ലാവരും ഒന്നിച്ച് ഈ ദൈവത്തെ സേവിക്കുക എന്ന്.
So God's great plan for the family is that all of them together, the family, the father, children, wife, everybody together serve the Lord.
മൂന്നാമത്.
And thirdly,
അധാർമ്മികതയ്ക്ക് തടയിടുവാനായി.
And to put a stop to immorality.
1 കൊരിന്ത്യർ 7:2.
1 Corinthians chapter 7 and verse 2.
അവിടെ എന്താ എഴുതിയിരിക്കുന്നത്?
What is written there?
ദുർനടപ്പ് നിമിത്തം ദുർനടപ്പ് നിമിത്തം
ആൻഡ് ബിക്കോസ് ഓഫ് ഇമോറാലിറ്റി
ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരുന്നു.
ലെറ്റ് ഈച്ച് മാൻ ഹാവ് ഹിസ് ഓൺ വൈഫ് ആൻഡ് ലെറ്റ് ഈച്ച് വുമൺ ഹാവ് ഹർ ഓൺ ഹസ്ബൻഡ്.
അപ്പോൾ കുടുംബജീവിതം എന്തിനെ?
സോ വാട്ട് ഈസ് ഫാമിലി ലൈഫ് ഫോർ?
അധാർമികതയ്ക്ക് തടയിടാൻ,
ടു പുട്ട് എ സ്റ്റോപ്പ് ടു ഇമോറാലിറ്റി.
അതുകൊണ്ട് നമ്മുടെ കുടുംബം അത് ശ്രദ്ധിക്കണം.
ആൻഡ് ദേർഫോർ അവർ ഫാമിലി ഹാസ് ടു കൺസിഡർ ദാറ്റ്.
കുടുംബം വിശുദ്ധമായിരിക്കണം.
ദി ഫാമിലി ഹാസ് ടു ബി ഹോളി.
അത് പിന്നീട് ഞാൻ എടുക്കുന്നതുകൊണ്ട് അത് കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു.
ഐ വിൽ ടച്ച് അപ്പോൺ ദാറ്റ് ലേറ്റർ ഓൺ.
ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും വിശ്വസ്തത പുലർത്തണം.
എ വൈഫ് ടു ദി ഹസ്ബൻഡ്, ഹസ്ബൻഡ് ടു ദി വൈഫ്, ദേ ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ.
വെളിയിലൊന്നും മനസ്സിൽ വേറൊന്നുമായിട്ട് നടക്കരുത്.
യു ഷുഡ് നോട്ട് വാക്ക് വിത്ത് സംതിങ് ഓൺ ദി ഔട്ട്സൈഡ് ആൻഡ് സംതിങ് ഓൺ ദി ഇൻസൈഡ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ.
ശരീരം കൊണ്ട് ഒന്നിച്ചാണ് നടക്കുന്നത്.
Physically, we are together.
രാത്രി കിടക്കുമ്പോൾ മനസ്സിൽ വേറൊന്ന്.
But while we are sleeping, in our minds, we are afar off.
ഓ പോ സഹോദര, അങ്ങനെ വല്ലതും ഉണ്ടോ?
Brother, it's not there like that.
അങ്ങനെയൊക്കെ ഉണ്ടെന്നേ.
It is happening.
ആ ഉണ്ട്.
It is there.
അതൊന്നും ഞാൻ ഇവിടെ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല.
I don't want to elaborate.
അത് പാടില്ല.
But that's not
allowed. ആത്മികത ഇല്ലാതാക്കാൻ.
We should stop immorality.
നമ്മുടെ കുടുംബജീവിതം വിശുദ്ധിയുള്ളതായിരിക്കും.
Our family life has to be holy.
എത്ര കുടുംബങ്ങൾ അത് നിമിത്തം ഭിന്നിച്ചു
പോയിരിക്കുന്നു. You know how many families have been divided on account of this.
മനസ്സിലായില്ലേ? കുടുംബത്തിൽ വലിയ ദൈവമക്കളൊക്കെ ദൈവമക്കൾ കാൺമീൻ, ദൈവമക്കൾ ഒന്ന് വിളിക്കപ്പെടുവാൻ. പിതാവ് എത്ര വലിയ സ്നേഹം. കാൺമീൻ, ബിഹോൾഡ്. വേണ ഇംഗ്ലീഷ് കൂടെ പറയും, ബിഹോൾഡ്.
യാ ബിഹോൾഡ് വാട്ട് മാനർ ഓഫ് ലവ് ദി ഫാദർ ഹാസ് ബെസ്റ്റോഡ് അപ്പോൺ അസ് ദാറ്റ് വി ഷുഡ് ബി കോൾഡ് ദി ചിൽഡ്രൻ ഓഫ് ഗോഡ്.
ആ ബിഹോൾഡ്, ആ കുടുംബത്തിലെ നോക്കി പറയണം, ബിഹോൾഡ്.
ബട്ട് യു ഹാവ് ടു ലുക്ക് അറ്റ് ദി ഫാമിലി ആൻഡ് സേ ബിഹോൾഡ് അഗൈൻ.
ശിഥിലീകരിക്കപ്പെടുക.
ദേ ആർ ഓൾ ബീയിംഗ് ഡിവൈഡഡ്.
ഡിവോഴ്സ്.
There is a divorce taking place.
പലതു നോക്കിയാലുണ്ടല്ലോ അവിശ്വസ്തതയാണ്.
And the reason for all of that is unfaithfulness.
ഒരുത്തന്റെ കൂടെ ജീവിച്ചിരിക്കുന്ന സ്ത്രീയെ മുമ്പം കണ്ടു പഠിച്ചപ്പോൾ ആരുമായിട്ടോ കണ്ടോ, ഇപ്പോഴും അവനാ മനസ്സ് കയറി കിടക്കുന്നു.
The wife who's living with her husband, she has in her mind some other person who she knew while she was studying.
എന്നാ പിന്നെ നീ അതിനെയും കിട്ടക്ക പോയാ പോരെ.
You should have married that person only.
പാവം പിടിച്ചവനെ എന്തിനാ ഈ വലയ്ക്ക്?
Why did you put the poor man in trouble?
അതുകൊണ്ട് നമ്മുടെ ജീവിതം കുടുംബം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അധാർമികത ഇല്ലാതാണ്.
So what is intended out of a family life is to put a stop to immorality.
നാലാമത്തെ ഉദ്ദേശം.
Fourthly,
തലമുറകൾക്കായി.
For the sake of generation.
ഉൽപ്പത്തി പുസ്തകം 1:28.
Genesis chapter 1 and verse 28.
അവിടെ എന്താ വായിക്കുന്നത്?
What do we read there?
നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി.
Be fruitful.
ഇത് പറയുമ്പോൾ ഒന്നും ആദാം പാപം ചെയ്തിട്ടില്ല.
When this is being mentioned, Adam has not fallen into sin.
ചിലരുടെ ചിന്ത ഭാര്യ ഭർത്തയുടെ ബന്ധം എന്ന് പറയുന്ന പാപമാണ്.
Some people think that the husband and wife relation is a sin.
പാപമാണ്.
They think it's a sin.
വേറൊരു കാര്യം ഓർത്തതാണ്, തല ചൊറിഞ്ഞാൻ കളഞ്ഞതാ.
There was something that I wanted to say, that's why I scratched my head.
ഇത് പാപമാണെന്നാ ചിന്തിക്കുന്നത്.
Some people think it's a sin.
അല്ല,
പാപം
ചെയ്യുന്നതിന് മുൻപ് നിഷ്പാപ കാലത്ത് അവരോട് പറഞ്ഞതാണ് നിങ്ങൾ
സന്താനപുഷ്ടി.
അപ്പോ ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും ഭാര്യ ഭർത്തൃ ബന്ധം തടസ്സമായി വരുന്നില്ല.
സോ ഇൻ ഓർഡർ ടു സർവ് ഗോഡ് ആൻഡ് ലവ് ഗോഡ്, ദി റിലേഷൻ ബിറ്റ്വീൻ ദി ഹസ്ബൻഡ് ആൻഡ് ദി വൈഫ് ഈസ് നോട്ട് എ ഹിൻഡ്രൻസ്.
സന്താനങ്ങൾ വേണം, തലമുറകൾ വേണം.
ദേർ ഷുഡ് ബി ജനറേഷൻസ്.
ഇന്നത്തെ കല്യാണം കഴിക്കുന്ന പിള്ളേർ എന്നാ പറയുന്നത് അറിയോ?
ഡു യു നോ വാട്ട് ദി പ്രസന്റ് ഡേ കപ്പിൾസ് ആർ സേയിങ്?
ഇപ്പോഴൊന്നും നമുക്കൊരു ബാധ്യത വേണ്ട.
വി ഡു നോട്ട് വാണ്ട് എ ലയബിലിറ്റി റൈറ്റ് നൗ.
നമുക്ക് അടിച്ചു പൊളിച്ച് കുറെ കാലം ജീവിക്കാം.
ലെറ്റ് us live and enjoy life.
അവളാണെങ്കിൽ ഇറുകി പിടിച്ച പാൻറ് ഇട്ട്,
and she puts a tight hugging.
ഇവനാണ് രണ്ട് പേർക്ക് കയറാവുന്ന പാൻറ് ഇട്ട്,
and the boy puts a pant where two can creep in.
ഊട്ടി കൊടൈക്കനാലൊക്കെ നടക്കുക അടിച്ചു പൊളിച്ച്,
wandering around ooty and kodaikanal.
എവിടെല്ലാം വെള്ളമുണ്ടോ അവിടെല്ലാം ചാടുക.
Wherever there is water they jump into it.
അത് അവർക്ക് വലിയ ഇഷ്ടമാണ്.
And they like it.
എപ്പോഴും നനഞ്ഞു നടക്കുന്നത്.
Always they want to be wet.
ഇങ്ങനെ നടക്കുക.
They are walking.
എന്നാ മക്കളെ, പിള്ളേർ വല്ലോ ആയോ?
Why you have had children?
അതൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ അജണ്ടയിൽ.
It is not in our agenda presently.
ഒരു കുറെ കഴിയട്ടെ.
Let us wait for some more.
ഞങ്ങൾ ഒന്ന് അടിച്ചു പൊളിച്ച് കളയട്ടെ.
Enjoy life now.
അടിച്ചു പൊളിച്ച് കഴിയുമ്പോഴത്തേക്ക് കിട്ടാതെ പോയാൽ എന്നാ ചെയ്യും?
After enjoying life, if you are not receiving what you want,
മക്കളെ യഹോവ നൽകുന്ന ഗിഫ്റ്റ്.
Because children are a gift from God.
അത് നിങ്ങൾ ഓർക്കണം.
That you have to remember.
മക്കൾ യഹോവ നൽകുന്ന ഗിഫ്റ്റ്.
Children are a gift from God.
ഈ ഗിഫ്റ്റ് ദൈവമാണ് തരുന്നത്.
It is God who is giving the gift.
ഗിഫ്റ്റ് ചോദ്യം, ഗിഫ്റ്റ് തരുന്നവന്റെ സമയമാണോ അതോ വാങ്ങുന്നവന്റെ സമയമാണോ?
Which time is important? Is the time when the person is giving the gift or the receiver's time? The giver's time or the receiver's time?
തരുന്നവന്റെ സമയം.
It is the time of the giver.
അപ്പൊ തരുന്നവൻ ആ ഗിഫ്റ്റ് തരാൻ ഒരുങ്ങുന്ന സമയത്ത് അടിച്ചു പൊളിച്ച് ജീവിച്ച് ഒരു 4 വർഷം കഴിഞ്ഞ് ഗിഫ്റ്റ് മതി എന്ന് പറഞ്ഞാൽ തരാൻ പോകുന്നവൻ പറയുന്നു എനിക്ക് ഗിഫ്റ്റ് വേണ്ടെന്ന് പറയും.
If you are saying like this, when God is intending to give the gift, you are to delay it by 4 or 5 years, then perhaps God would not give at that time.
എന്റെ മോനും എന്നെ പോലെ 28 വയസ്സിലാ കല്യാണം.
My son also married when he was 28 years of age.
അതെന്നാ നിങ്ങളെല്ലാം 28-കാരാണ്.
Are you all 28?
കല്യാണത്തിന്റെ ദിവസം.
So on the day of the wedding.
കല്യാണം ഒക്കെ കഴിഞ്ഞ്
after the wedding.
അവർ രണ്ടുപേരും കൂടെ വന്നു.
They both came to the house.
വന്നപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു.
And I said to the children.
ഇത് തന്നെ ഞാൻ പറഞ്ഞു.
This exactly I told them.
അടിച്ചു പൊളിച്ച് നടന്നേച്ച് പിന്നെ ഗിഫ്റ്റ് വാങ്ങാൻ ചെന്നാൽ തമ്പുരാൻ ചിലപ്പോ ഗിഫ്റ്റ് തരികയില്ല. ഗിഫ്റ്റ് തരേണ്ട സമയത്ത് നീ വാങ്ങിച്ചോണോ എന്ന് പറഞ്ഞു.
After enjoying and making merry, if you go to receive a gift, perhaps at that time the Lord would not give you a gift.
അതുപോലെ അവരനുസരിച്ചു ആ വർഷം തന്നെ ഗിഫ്റ്റ്
വാങ്ങിച്ചു.
എല്ലാം ഒന്നും അനുസരിക്കുകയല്ല.
Oh, the children did not obey everything.
ഒക്കെ നന്നായിട്ട് അനുസരിച്ചു.
But certain things they obey.
ആ വർഷം തന്നെ ഗിഫ്റ്റ് വാങ്ങിച്ചു.
In the same year they received.
അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം.
So you should understand what I'm saying.
ഈ കുടുംബ സ്ഥാപനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് തലമുറകൾ നമുക്ക്.
By the institution of family, God's purpose was to create generations.
ഈ തലമുറകൾ എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഈ റേഷൻ കണക്ക് വാങ്ങരുത്.
And generations, in my opinion, you should not receive it like a ration.
ചിലർ പറയും നമുക്ക് ഒരെണ്ണം മതി.
Some people say one is enough.
ഒന്നിനെ തന്നെ വളർത്താൻ പാടാ.
It is so difficult to bring up one.
എടാ വലിയപ്പനും വലിയമ്മയും 12 എണ്ണത്തെയാ വളർത്തി.
Look at grandfather and grandmother, they have raised up 12.
അതിന്റെ ഇടയ്ക്ക് അവർക്ക് പശു ഉണ്ട്.
And they had cows to
look after. പണിക്കാരുണ്ട്.
And they had servants to
look after. പറമ്പുണ്ട്.
And they had fields.
കിളയുണ്ട്.
And they had ploughing.
ഉഴുന്നുണ്ട്.
And they had
ഇതിന്റെ എല്ലാം ഇടയിലാണ് ഈ 10 എണ്ണത്തെ ദൈവഭക്തിയിൽ വളർത്തിയ 10 എണ്ണം ഒന്നിച്ച് അമേരിക്കയ്ക്ക്.
In the midst of all of that, they have 10 and 12 and all of them together they go to America.
ഇംഗ്ലീഷ് പോയിട്ട് മലയാളം തന്നെ കൂട്ടി വായിക്കാൻ അറിയാൻ വയ്യാത്ത അപ്പച്ചനും അമ്മച്ചിയും ഇപ്പൊ സ്ഥിരം നൈറ്റി ഇട്ടുകൊണ്ട് അമേരിക്കയിൽ. അവർക്കൊരു ബുദ്ധിമുട്ടും വന്നില്ലെന്നേ.
They did not face any difficulty.
ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അവർക്കൊരു ബുദ്ധിമുട്ടും വന്നില്ല.
They have not faced any difficulty.
അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഒന്ന് പോരാ.
What I'm saying is one is not.
ഒന്നും കൊണ്ടിരിക്കുന്നവർ ഇവിടെ ഇരിപ്പുണ്ടോ?
There are people who are sitting here with one.
വെള്ളം ഇറങ്ങി ചാകണമെങ്കിൽ ഒരു 3-4 എണ്ണമെങ്കിലും വേണം.
If you have to quench your thirst before dying, ഏതെങ്കിലും
ഒരെണ്ണം കൂടെ കാണും.
At least one will be with you.
പറഞ്ഞത് മനസ്സിലായി.
I hope it is clear.
ഇല്ല ഒരെണ്ണവും കാണുക.
Otherwise no will be.
അതിനകത്ത് ചത്ത് കിടന്ന ചീഞ്ഞിട്ട്
അയലോക്കാരറിയത്തോളെ
മക്കൾ വേണം.
തിരുവഴുത്തിൽ
എന്താ വായിക്കുന്നത്? ഇതൊന്നും ഇത് ഇതിനകത്ത് എക്സ്പേർട്ട് ആയവരൊന്നും പറയാത്തതാ ഞാനീ പറയാം. എന്റെ സ്റ്റാൻഡേർഡ് ഇങ്ങനെ. അവര് വലിയ കൗൺസിലിംഗ് പഠിച്ചവരെ PhD ഞാൻ ഒന്നും എടുത്തതാ. നിങ്ങളോട് ഞാനൊരു കാര്യം, ഈ 128-ാം സങ്കീർത്തനത്തിൽ എന്താ
പറയാ?
മക്കൾ മേശയ്ക്ക് ചുറ്റും ഏതിനു ചുറ്റും? അതെ, അത് ഇനിയും ആവർത്തിച്ചു പറയണം. മേശയ്ക്ക് ചുറ്റും. മേശയ്ക്ക് എത്ര സൈഡ് ഉണ്ട്? മേശ എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ്. അപ്പൊ മേശയ്ക്ക് ചുറ്റും വേണമെങ്കിൽ കുറഞ്ഞത് വളർത്തിയെടുക്കാൻ പാടായിരിക്കും. എന്നാ അത് നിങ്ങൾ അങ്ങോട്ട് വളർന്നു വന്നാലുണ്ടല്ലോ എന്തൊരു
സന്തോഷമാണെന്നറിയാം.
അതിന്റെ ഇടയ്ക്ക് ഒരു വെങ്കച്ചുണ്ട്, അവളും ദേ കേറി വരുന്നു. എന്നാ ഒരു സന്തോഷമാണ്. ഭക്ഷണത്തിനിരിക്കുമ്പോൾ സന്തോഷം, കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ സന്തോഷം, ആരാധനയ്ക്കിരിക്കുമ്പോൾ സന്തോഷം. എത്ര മനോഹരമാണെന്നറിയാം. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, തലമുറകൾ ഉണ്ടാകാനാണ് ഈ കുടുംബസ്ഥാപനം. എത്ര ശതമാനം ഉണ്ട് ഇന്ത്യയിൽ അറിയാമോ? എത്ര ഉണ്ട്? ആ ഇവിടുത്തെ ശതമാനം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അവിടുത്തെ ശതമാനം അറിയാം. അവിടെ ആകപ്പാട് ക്രിസ്ത്യാനികള് 2.5% കഷ്ടിയേ ഉള്ളൂ.
മറ്റേ
പാർട്ടികള്
ആൻഡ് ഓൾ ദി അതേഴ്സ് ആർ ഡിഫറന്റ് റിലിജിയൻസ്.
നിർത്താൻ നോക്കിട്ട് പറ്റുന്നില്ല അവർക്ക്.
And it's not
ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നു.
And they are spreading across the world.
അങ്ങനെയൊന്നും ഇല്ലേലും
ഈവൻ വി കാൻ നോട്ട് ഡു ലൈക്ക് ദാറ്റ്.
തലമുറകൾ വേണം.
ബട്ട് വി ഷുഡ് ഹാവ് ജനറേഷൻസ്.
ദൈവഭക്തിയിൽ വളരുന്ന തലമുറകൾ വേണം.
വി ഷുഡ് ഹാവ് ഗോഡ് ഫിയറിംഗ് ജനറേഷൻ.
ദൈവം അതിനായിട്ടാണ് കുടുംബജീവിതം.
And that is why God instituted family.
അഞ്ചാമതായി.
Fifthly.
എന്തിനാ കുടുംബം സ്ഥാപിച്ചിരിക്കുന്നത്?
Why God has instituted family?
ക്രിസ്തുവിനെയും സഭയെയും വെളിപ്പെടുത്താൻ.
In order to reveal Christ and the
church. ഇവിടെ കർത്താവിന്റെ ദാസൻ ബ്രദർ ജോ റോയ് മാത്യൂസ് അത് പറഞ്ഞു.
Dear brother Roy Matthews, he had mentioned that.
എന്തിനാ ഈ കുടുംബജീവിതം?
Why this family life?
നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്.
You have to remember this.
എപ്പേസ് ലേഖനം 5 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ
Ephesians chapter 5 22 to 32
ഈ ഭാര്യ ഭർത്തൃ കടപ്പാടുകൾ എഴുതിയിട്ടുണ്ട്.
It is mentioned the responsibilities of the husband and the
wife. അത് കഴിഞ്ഞാണ് ഇത് ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്.
After that it is mentioned this is concerning Christ and the church.
എന്റെ ഒരു ചോദ്യം ഇതാ.
So I have a question.
വാസ്തവത്തിൽ പൗലോസ് അവിടെ എന്താ കൊണ്ടുവരുന്നത്?
Factually what is Paul trying to present before us?
എന്താ പൗലോസ് അവിടെ ഉദ്ദേശിച്ചത്?
What is Paul intending?
ഭാര്യ ഭർത്തൃ ബന്ധമാണോ അതോ ക്രിസ്തു സഭയാണോ?
Is it husband wife relation or is it Christ and the church relation?
പറഞ്ഞേ ചുമ്മാ അങ്ങ് പറ. എന്തോ നിങ്ങൾ ഓർക്കണം, അവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവും സഭയും.
The intention of Paul while he is doing saying that is Christ and the
church. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതാ.
That is what he is intending.
തന്റെ അനുവാചകർക്ക് ക്രിസ്തുവിനെയും സഭയെയും വ്യക്തമാക്കി.
To his readers he wants to make very clear the Christ and church.
അതിനൊരു എന്താ മാധ്യമം അല്ലേ, അതിനൊരു മാധ്യമമാണ് ഈ കുടുംബം.
And for that he is using the medium of family to depict that.
എത്ര പ്രാവശ്യം പോലെ എഴുതിയിട്ടുണ്ട്?
How many times has likewise been written?
അല്ലേ ഹോംവർക്ക് തന്ന് വിട്ടതാ.
Yesterday it was a homework that I
gave. ആഹാ കണ്ടോ, ഷാജി സഹോദരൻ അത് എണ്ണി.
Emishaicha and say 7 times.
ഏഴു പ്രാവശ്യമാണ്.
7 times.
Likewise.
Likewise the word has been.
ക്രിസ്തു സഭയെ സ്നേഹിച്ചതു പോലെ.
Likewise Christ loved the
ക്രിസ്തു
church.
ക്രിസ്തു സഭയുടെ തലയാകുന്നതു പോലെ.
Likewise Christ is the head of the church.
ക്രിസ്തു സഭയെ പോറ്റി പുലർത്തുന്നതു പോലെ.
Likewise Christ nourishes the church.
സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നതു പോലെ.
Likewise the church submits to Christ.
അങ്ങനെ ഏഴു പ്രാവശ്യമാണ് ഈ പോലെ likewise പറയുന്നത്.
In those ways 7 times the word likewise has
അതുകൊണ്ട്
utilized.
സഹോദരി സഹോദരന്മാരെ,
and therefore brothers and sisters,
ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത്,
husband has to love the wife,
മാനദണ്ഡം പറഞ്ഞിരിക്കുകയാണ്.
The standard is mentioned.
ക്രിസ്തു സഭയെ
സ്നേഹിക്കണം.
ഭാര്യ ഭർത്താവിനെ കീഴടങ്ങേണ്ടത്,
and the wife has to submit to the husband.
സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നു.
Like the church is submitting to Christ.
അപ്പോൾ ഞാൻ ഓർപ്പിച്ചത്,
നമ്മുടെ
കുടുംബത്തിന്റെ സ്ഥാപനത്തിന്റെ അഞ്ചാമത്തെ ഉദ്ദേശം ക്രിസ്തുവിനെയും സഭയെയും വെളിപ്പെടുത്തുക.
So the purpose of the institution, the fifth purpose is to reveal Christ and the church.
ചുരുക്കത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നവരെ ആരെ കണ്ടേച്ചു പോകണം?
In short, those who visit our house, whom should they see?
ക്രിസ്തുവിനെയും സഭയെയും കണ്ടേച്ചു
പോകണം. They should see Christ and the church.
എടാ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ?
Have you seen Christ?
ഉണ്ട്.
Yes.
അതെപ്പോ കണ്ടു?
How did you see?
വീട്ടിൽ ചെന്നാ മതി.
You can go home.
എടാ ഇവരീ പറയുന്ന സഭ കണ്ടിട്ടുണ്ടോ?
Have you seen the church?
ഉണ്ട്.
Yes.
എവിടെ കണ്ടു?
Where have you seen?
ദയാ വീട്ടിൽ ചെന്നാ മതി.
Inside the house.
അവരെ രണ്ട് പേരെയും കണ്ടാൽ
both of them
when we see അവരുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെയും സഭയെയും
through their lives we can see Christ and the church.
നമ്മളിൽ എത്ര പേർക്ക് അത് പറയാം?
How many people among us can claim that?
നമ്മുടെ കുടുംബജീവിതം കണ്ടതാ
through our family life can
we
claim
ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക,
can we reveal
സഭയെ
Christ
വെളിപ്പെടുത്തുക,
and church also.
അങ്ങനെ അഞ്ച് ഉദ്ദേശങ്ങൾ ഞാൻ ഓർത്തു.
So there are 5 purposes I reminded you.
ഇനി അടുത്തത് ഉദ്ദേശിക്കുന്നത്,
and nextly what is intended?
കുടുംബത്തെ കുറിച്ചുള്ള ബൈബിൾ കാഴ്ചപ്പാട്.
What is the bible's view regarding
എന്ന് പറഞ്ഞാൽ ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും.
Regarding the wife and the husband.
ഭാര്യയെ സംബന്ധിച്ച് 2:18 ഉൽപ്പത്തി.
Genesis chapter 2 and verse 18.
അവിടെ ബൈബിൾ കാഴ്ചപ്പാട് പുരുഷന് തക്ക തുണയായിരിക്കണം.
Bible's view she should be a helper for the
ഇത് അവിടെ നിൽക്കട്ടെ. 1 Corinthians 11:7-9 വരെയും നോക്കിയേ.
1 Corinthians 11:7-9.
അവിടെ എഴുതിയിരിക്കുന്ന പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സും ആകയാൽ മൂടുപടം ഇടേണ്ടതല്ല. അടുത്തത് സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. അപ്പൊ പുരുഷൻ ദൈവത്തിന്റെ തേജസ്സും സ്ത്രീയെ പുരുഷന്റെ തേജസ്സുമാണ്.
ഫർ For a man indeed ought not cover his head, since he is the image and glory of God, but the woman is the glory of man.
ഇനി അടുത്തത് എന്താ പറയുന്നത്? പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്.
For man is not from woman, but woman from man.
ഇനി അടുത്തൂടെ കേട്ടോ, പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്.
Verse 9, nor was man created for the woman, but woman for the man.
അത് മനസ്സിലായോ?
Is it clear?
ചില ഭാര്യമാര് പറയും, ഞാൻ വന്നേ പിന്നെ നിങ്ങൾക്ക് വെച്ചടി വെച്ചടി
കയറ്റവും.
അങ്ങനെയല്ല, പൊങ്ങച്ചം പറയുന്ന
ഭാര്യമാരുണ്ട്.
ഞാൻ വരുമ്പോ നിങ്ങൾ എങ്ങനെ
കടന്നു,
ബാക്കിയുള്ളവൾ വന്നപ്പോ നിങ്ങൾക്ക് എന്തോ ഒരു
വ്യത്യാസമാണ്.
അത് വരണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീക്ക് വേണ്ടി അല്ല പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടത്, നിങ്ങൾ
ഓർത്തോണം.
ഇവിടെ പൗലോസ് പറയുകയാണ്, പുരുഷന് വേണ്ടിയാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്.
And here Paul says the woman was created for the man.
അതുകൊണ്ട് നിങ്ങൾ പുരുഷന്റെ തേജസ്.
And therefore you are the glory.
എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്?
You know what is the meaning of that?
അവന്റെ തല ഉയർത്തി നിർത്തേണ്ടത് നിങ്ങളാണ്.
So it is your responsibility to cause the head of your man.
അതുകൊണ്ട് പുരുഷനെ ഇകഴ്ത്തി ആരോടും പറയരുത്. നിങ്ങൾ അങ്ങനെ പറയുന്നവരല്ല.
So you don't put down your husband.
ചില ആളുകളുണ്ട്, ചില സ്ത്രീകളുണ്ട്.
There are some women who do that.
പുരുഷന്മാരെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു.
They always try to put down the husband.
ഏറ്റവും അടുത്ത് ഇടപെടുന്ന സ്ത്രീകളോട്, ഈ ചില സ്ത്രീകൾ നമുക്ക് സംബന്ധി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരവരുടെ പുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നത്.
Especially when the women they have their own friends, they try to put down their husbands.
അതിൽ ചിലർ പുരുഷന്റെ കുറവുകളാണ് പറയുന്നത്.
And many of them they speak about the shortcomings of the husband.
ഞാൻ സഹോദരിമാരോട്, യൗവനക്കാരികളോടും പ്രായമുള്ളവരോടും പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പുരുഷന്റെ കുറവ് അല്ലെങ്കിൽ അവനെ ഇകഴ്ത്തിക്കൊണ്ട് മറ്റുള്ളവരോടാകട്ടെ, സഭയിലുള്ളവരോടാകട്ടെ, നിങ്ങളുടെ വീട്ടുകാരോടാകട്ടെ പറയാൻ പാടില്ല.
To the sisters, whether young or old, let me say like that, never ever say the shortcomings of your husband to outsiders, whether it be church or even to your family.
മക്കളോടും പറയരുത്,
even not to your children.
നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ അവരുടെ അപ്പനെ ഇകഴ്ത്തി പറഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയാം?
If you put down your husband or his family before the children,
അവരും അങ്ങനെ അപ്പനെ കാണത്തു.
Now that is the way they will see their own father.
അത് പ്രത്യേകിച്ച് ഓർത്തുകൊള്ളണം.
That is something you have to consider.
തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്.
And vice versa also it's like
that. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്,
So the subject here is,
എല്ലാ വിധത്തിലും ഭാര്യ പുരുഷന് തക്ക തുണയായിരിക്കണം എന്നുള്ളതാണ് കുടുംബത്തെ കുറിച്ച് ബൈബിൾ കാഴ്ചപ്പാട്.
In every way the Bible's view is that the wife has to be a helper comparable to the man.
ഈ തക്ക തുണയെന്ന് പറഞ്ഞാൽ എന്താ?
What does it mean to have a comparable helper?
ചുമ്മാ എന്ന് പറഞ്ഞു എന്താ ഈ തക്ക?
Simply what does it
mean? നമ്മൾ എപ്പോഴും പറയുന്നല്ലേ ഈ തക്ക തുണ.
We usually say that.
അത് ഇതുവരെ ബോധ്യമായിട്ടില്ലേ?
Or have you not yet found out what it is?
എന്താ ഈ തക്ക തുണയെന്ന് പറഞ്ഞാൽ എന്താ?
A comparable helper.
ആ തക്ക തുണ. എന്ത് ഈ തക്ക തുണ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം.
I will let you know the meaning.
ആത്മീക, മാനസിക, ശാരീരിക തലങ്ങളിൽ അവനെ താങ്ങായിട്ടിരിക്കുക.
Now she should be a support for him in the spiritual, emotional and physical realms.
ആത്മീയമായും മാനസികമായും ശാരീരികമായും ഒരു പുരുഷനെ സ്ത്രീയെ പ്രോത്സാഹനമായിരിക്കണം.
A woman should be an encouragement to the husband spiritually, emotionally and physically.
ഞാൻ പഴയ നിയമത്തിൽ നിന്ന് രണ്ട് ദൃഷ്ടാന്തം അതിനെ തരാൻ പോവുകയാണ്.
I am just going to lay before you two illustrations from the Old Testament.
ഒന്ന് നാബാലിന്റെ ഭാര്യ.
One is the wife of Nabal.
നാബാലിന്റെ ഭാര്യ.
The wife of
നാബാൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ?
You know what is the meaning of Nabal? Foolishness.
ഫോഷന. ചില പുരുഷന്മാർ അങ്ങനെ ആയി പോവാറുണ്ട്.
There are some husbands who are like that.
ഫോഷനാവും. അങ്ങനെ ഒരു പോഷത്വം അവൻ പ്രവർത്തിച്ചു, അത് നിങ്ങൾക്കറിയാം, ഞാൻ വിവരിക്കുന്നില്ല.
He did a foolishness that I'm not going to elaborate now.
ദാവീദ് അവിടെ വന്നപ്പോൾ ദാവീദിനെ അവഗണിച്ചു കളഞ്ഞു.
And when David came to that place, this Nabal neglected him.
ദാവീദ് ഇതിന്റെ പ്രതികാരം വീട്ടാൻ തന്റെ ആളുകളുമായി ഇവന്റെ വീട്ടിലോട്ട് വരികയാണ്.
And David is coming with his men to have retribution for that.
അബിഗയിൽ എന്ന് പറയുന്ന ഈ നാബാലിന്റെ ഭാര്യയാണ്.
And Abigail was the wife of Nabal.
അവൾ വളരെ വേഗത്തിൽ കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ഒരു ബാല്യക്കാരനെയും വിളിച്ചുകൊണ്ട് വേഗത്തിൽ ചെന്നു.
Very quickly she loaded her donkeys to command servant and went to David's
അവൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ദാവീദ് തന്റെ ആളുകളുമായിട്ട് എതിരെ വരികയാണ്.
While she's on the journey to meet David, David and his men are coming.
നമ്മൾ അവിടെ കാണുന്നത് അവൾ വേഗത്തിൽ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങി.
What we see is very quickly she descended from the donkey.
ദാവീദിന്റെ അടുക്കലേക്ക് ചെന്നു സാഷ്ടാംഗം വീണു.
She fell and fell prostrate before David.
വീണിട്ട് എന്താ പറഞ്ഞത്?
And you know what she said?
എന്റെ ഭർത്താവിന്റെ പോഷത്തം ക്ഷമിക്കാം.
അപ്പോൾ
ദാവീദ് പറയുന്ന ഒരു കാര്യം,
അബീഗയിലെ,
നിന്റെ വിവേകം സ്തുത്യർഹമാണ്.
Now your wisdom is exemplary.
ഇല്ലായിരുന്നെങ്കിൽ നിന്റെ കുടുംബത്തെ ഞാൻ കുപ്പക്കുന്നാക്കുമായി.
Yeah, if it was not so, I would have made your household a dunghill.
ഇതാണ് ഈ തക്കതുണ എന്ന് പറയുന്നത്.
This is what
അവളുടെ വിവേകം കൊണ്ട് അവളുടെ കുടുംബത്തെ നേടാൻ അവൾക്ക് കഴിഞ്ഞു.
Because of the wisdom of Abigail, she was able to gain her family.
സഹോദരിമാരോട് ഞാൻ പറയട്ടെ,
sisters, let me say,
ബൈബിൾ നിങ്ങളോടുള്ള ബന്ധത്തിൽ നൽകുന്ന കാഴ്ചപ്പാട്,
the Bible's vision regarding you,
നിങ്ങളുടെ ഭർത്താവിന് തക്ക തുണയായിരിക്കണമെന്ന് പറഞ്ഞാൽ അവരിൽ അവിവേകം വന്നാലും വിവേകത്തോടുകൂടെ നിങ്ങളുടെ കുടുംബം നശിക്കാതിരിക്കാൻ അതിനെ പണിയണം.
When it says a helper comparable, it means that even if there is foolishness in the mind of your husband, you should make remedy for that and see to it that your
അതാണ് സദൃശവാക്യങ്ങൾ 14 ൽ വായിക്കുന്നത്.
That's what we read in Proverbs chapter 14.
സ്ത്രീകളിൽ ജ്ഞാനമായവൾ തന്റെ വീട് പണിയുന്നു, ഭോഷത്വമായവളോ പൊളിച്ചു കളയുന്നു.
Yeah, the wise among the women, she builds her home, but the foolish one, she destroys.
മറ്റൊരാളെ ഞാൻ പരിചയപ്പെടുത്തും.
I will introduce yet another person.
അത് ഇയ്യോബിന്റെ ഭാര്യ.
That is the wife of Job.
ഇയ്യോബിന്റെ പുസ്തകം എടുക്കാം.
Turn to the book of Job.
അതിന്റെ രണ്ടാം അധ്യായം.
Chapter 2.
ഇയ്യോബിന്റെ പുസ്തകം രണ്ടാം അധ്യായം.
Job chapter 2.
എന്റെ ഓർമ്മ ശരിയെങ്കിൽ അതിന്റെ പത്താം വാക്യമാണ്.
And I think it's verse 10.
അതിന്റെ പത്താം വാക്യമാണ്. അല്ല, അതിന്റെ ഒമ്പതാം വാക്യമാണ്.
Yeah, verse 9.
അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തിയും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, അത്രയേ ഉള്ളൂ. ഓക്കെ.
Then his wife said to him, do you still hold fast your integrity? Curse God and die.
നോക്കുക ഇവിടെ ഇയ്യോബിന്റെ ഭാര്യയുടെ വാക്കുകൾ.
Now look at the words of the wife.
ഇതിന്റെ പശ്ചാത്തലം ഞാൻ ഇപ്പോൾ പറയുന്നില്ല.
I'm not going to mention the context.
പക്ഷേ ഇവിടെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇവൾ ഇയ്യോബിനെ ഈ സമയത്ത്, മുൻപെങ്ങനാന്നറിയാൻ വയ്യായിരുന്നു, ഈ സമയത്ത് ഒരു തക്ക തുണയായി പ്രവർത്തിക്കുന്നില്ല.
We see at this instance she is not behaving like a comparable helper to Job.
എട്ടാം വാക്യവും കൂടെ നോക്കണം. എട്ടും ഒൻപതും വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മീയ തലത്തിലും മാനസിക തലത്തിലും ശാരീരിക തലത്തിലും അവൾ ഇയ്യോബിന് തക്ക തുണയല്ലായിരുന്നു.
Reading 8 and 9 together, we understand that she was not spiritually, emotionally or physically able support for Job.
നോക്കിയാട്ടെ, ഒന്നാമത് ആത്മീയ തലത്തിൽ അവൾ തക്ക തുണയല്ലായിരുന്നെന്ന് എങ്ങനെ അറിയാം?
How do you know she was not a good support spiritually?
അവൾ രണ്ട് കാര്യം പറയുന്നുണ്ട്.
There are two things she's saying.
ഒന്ന്, ഭക്തി ദൈവത്തെ ത്യജിച്ചു പറക. അത് ആത്മീയ തലമാണ്. ഇനി മാനസിക തലം എന്താണ്? ഒൻപതാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, മരിച്ചു കളക. ഇനി ശാരീരിക തലം എന്താണ്? എട്ടാം വാക്യത്തിൽ തന്നെ താൻ ചുരണ്ടിക്കൊണ്ടിരുന്നു. പറഞ്ഞാല് ഇവള് ചുരണ്ടിക്കൊടുക്കണ്ടല്ലേ? അവിടെ ആ വാക്ക് വളരെ പ്രധാനമാണ്, തന്നെ താൻ ചുരണ്ടിക്കൊണ്ട്.
He took himself and he was creeping.
അപ്പോൾ ഈ എട്ടും ഒമ്പതും വാക്യങ്ങൾ വായിച്ചാൽ ആത്മീയ തലത്തിലും ശാരീരിക തലത്തിലും മാനസിക തലത്തിലും ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിന് തക്ക തുണയല്ലായിരുന്നു.
And verses 8 and 9 together, spiritually, emotionally and physically, Job's wife had failed
എന്റെ
to be a helper.
എന്റെ സഹോദരിമാരോട് പറയട്ടെ,
but to my dear sisters, let me say,
നിങ്ങളുടെ ജീവിതത്തിൽ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ ബൈബിൾ നൽകുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത് ആത്മീയ മാനസിക ശാരീരിക തലത്തിൽ നിങ്ങൾ അവർക്കൊരു പ്രോത്സാഹനമായി.
The Bible's view regarding your role for the husband is that spiritually, emotionally and physically you have to be a comparable helper.
കഴിഞ്ഞ ഇടയിലൊക്കെ നമ്മുടെ നാട്ടിലെ പുരുഷന്മാർ ഇങ്ങനെ പറയുമായിരുന്നു.
Earlier the men folk back home used to say like this.
സ്ത്രീ പീഡനത്തിന് പുരുഷന്മാരെയൊക്കെ എടുത്തിട്ട് തല്ലുക.
The men were punished because they inflicted they were persecuting women.
ഈ പുരുഷ പീഡനത്തിന് ആരും ആരെ ഒന്നും ചെയ്യുന്നില്ല.
But nobody is doing anything when men are persecuted.
ഉണ്ട്.
Yes.
ഇവിടെ ഉള്ളവരുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ.
ഐ ഡോണ്ട് നോ ഇഫ് ദേർ ആർ എനിബഡി അമംഗ് യു.
ചില ഭർത്താക്കന്മാർ വീട്ടിൽ കഴിയുന്നെങ്കിലും മാനസികമായ ഭയങ്കര പീഡനമാണ്
അവർ. യാ സം ഹസ്ബൻഡ്സ് ദേ ആർ ലിവിങ് ദേർ ഹോംസ് വിത്ത് സോ മച്ച് ഓഫ് ഇമോഷണൽ സ്ട്രെസ്.
ഇപ്പൊ നല്ല മിടുക്കരായിട്ടൊക്കെ ആ വന്നിരിക്കുന്നു.
ദേ കമന്റ്സ് ഇറ്റ് വെരി സ്മാർട്ട്ലി.
പണ്ട് ഒരാൾ പറഞ്ഞു,
വൺസ് എ മാൻ സെഡ് ലൈക് ദിസ്,
എപ്പോഴും യോഗമാണെങ്കിൽ എല്ലാവരും ആത്മികരാണ്.
ഇഫ് ഇറ്റ് ഈസ് മീറ്റിംഗ് ദെൻ എവരിബഡി ഈസ് സ്പിരിച്വൽ.
യോഗം തീരരുത്.
ദ മീറ്റിംഗ് ഷുഡ് നോട്ട് ഗെറ്റ് ഓവർ.
തീർന്നു കഴിഞ്ഞാൽ സംഗതി കൂടെയും.
ഇഫ് ദ മീറ്റിംഗ് കംസ് ടു എൻഡ് ദെൻ എവരിതിംഗ് വിൽ ഗോ. അപ്പോൾ ഈ
ഇരിപ്പൊക്കെ വളരെ നല്ലതാണ്.
സോ സിറ്റിംഗ് ലൈക് ദിസ് ഈസ് ഗുഡ്.
എന്നാൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ,
ബട്ട് ഹാവിംഗ് റിട്ടേൺ ടു ഹോം,
പുരുഷന് സ്വസ്ഥത കൊടുക്കും.
ദ മാൻ ഹാസ് ടു ബി ഗിവൻ പീസ്.
എവിടെങ്കിലും പോകണമെന്ന് അവന്റെ മനസ്സ് അങ്ങ് പറയുക.
ഹിസ് മൈൻഡ് ഈസ് സേയിങ് ലെറ്റ് മീ ഗോ എനിവേർ.
എത്ര കാലം ഇങ്ങനെ ജീവിക്കും?
ഹൗ ലോങ് വിൽ ഐ ലിവ് ലൈക് ദിസ്?
ഉണ്ടോ, നിങ്ങൾ അങ്ങനല്ല.
ഐ നോ ദാറ്റ് യു ആർ നോട്ട് ലൈക് ദാറ്റ്.
ആഗരുത.
ബട്ട് യു ഷുഡ് നോട്ട് ബി ലൈക് ദാറ്റ്.
പീഡിപ്പിക്കരുത്.
യു ഷുഡ് നോട്ട് പെർസിക്യൂട്ട്
യുവർ ഹസ്ബൻഡ്. മാനസികമായോ
ഇമോഷണലി
ആത്മീയമായോ
ഓർ
ശാരീരികമായോ
ഓർ ഫിസിക്കലി
പീഡിപ്പിക്കരുത്.
യു ഷുഡ് നോട്ട് പെർസിക്യൂട്ട്.
പുരുഷന്മാരോട് ഞാൻ പറയട്ടെ,
ആൻഡ് ടു ദി ഹസ്ബൻഡ്സ് ഓൾസോ,
അവിവേകം ഒക്കെ വന്നാൽ ഇയ്യോബിനെ പോലായിരിക്കാം.
ആൻഡ് ഈവൻ ഇഫ് ദേർ ഈസ് ഫൂളിഷ്നെസ് ഓൺ ദി സൈഡ് ഓഫ് ദി വൈഫ്, ഇവിൾ ലൈക് ജോബ്.
ഇവിൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഇയ്യോബ് എന്താ പറഞ്ഞു?
വൈഫ് സെഡ് സോ മെനി തിങ്സ് ടു ജോബ്, ബട്ട് വാട്ട് ജോബ് ഈസ് സേയിങ്?
എന്താ പറഞ്ഞു?
വാട്ട് ഡിഡ് ഹി സേ?
എന്താ പറഞ്ഞു?
വാട്ട് ഡിഡ് ഹി സേ?
പറയണേ, എന്താ പറഞ്ഞു? പൊട്ടി പൊട്ടി എന്ന് പറയാതെ അവള് എന്താ പറഞ്ഞു? എന്താ, എങ്ങനെയാ പറഞ്ഞത്? എങ്ങനെയാ പറഞ്ഞത്? പൊട്ടി പൊട്ടിയെ പോലെ, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നത്, അങ്ങനാണോ പറഞ്ഞത്? പൊട്ടിയെ പോലെ സംസാരിക്കുന്നത് എന്തെന്നാണോ ചോദിച്ചേ? പറ പെട്ടെന്ന്. പൊട്ടിയെ പോലെ സംസാരിക്കുന്നത് എന്താണെന്നാണോ ചോദിച്ചേ? അയ്യോ പറ.
Did he ask, are you speaking like a foolish woman?
അല്ല, അങ്ങനല്ല പറഞ്ഞത്. പൊട്ടിയെ പോലെ എന്നല്ല പറഞ്ഞത്, പൊട്ടി സംസാരിക്കുന്നത് പോലെ.
You speak as one of the foolish
women. അർത്ഥം മനസ്സിലാക്കണം.
You should know the difference.
പൊട്ടിയെ പോലെ സംസാരിക്കുന്നതല്ല, പൊട്ടി സംസാരിക്കുന്നത് പോലെ.
You are not like a foolish woman, but you speak as one of the foolish women.
നീ ആരല്ല?
Who you are not?
നീ ആരല്ല?
You are not who?
നീ പൊട്ടിയല്ല.
You are not foolish.
അവളെ പൊട്ടി എന്നാണ് വിളിച്ചില്ല.
He never called her foolish.
നമ്മളാണേ പൊട്ടി എന്ന് വിളിക്കും.
We will call foolish.
പുള്ളിയും ദീർഘവും കളഞ്ഞേച്ചു വിളിക്കും, മനസ്സിലായി? അതും വിളിക്കും. വീട്ടിൽ ചെന്ന് ചിന്തിച്ചാ മതി, അതും വിളിക്കും നിങ്ങൾ. പക്ഷെ അവൻ വിളിച്ചില്ല. അതവന്റെ വിവേകം. അപ്പോൾ സഹോദരന്മാരോട് ഞാൻ പറയുക, ഒരു ബൈബിൾ കാഴ്ചപ്പാട്, ഒരു പക്ഷേ ഭാര്യയിൽ അവിവേകം വന്നാലും,
ഇഫ് ഫൂളിഷ്നെസ് കംസ് ഇൻടു യുവർ
വൈഫ്, നമ്മൾ വിവേകത്തോട് കൂടെ അവരോട് പെരുമാറണം.
വി ഹാവ് ടു ഡീൽ വിത്ത് ദം വൈസ്ലി.
അതാണ് 1 പത്രോസ് 3:7 പറഞ്ഞിരിക്കുന്നത്.
ദാറ്റ് ഈസ് 1 പീറ്റർ ചാപ്റ്റർ 3:7.
ഭാര്യമാർ ബലഹീന പാത്രം അല്ലേ, അങ്ങനല്ലേ വായിക്കുന്നത്? ഇല്ലേ, അവർ ബലഹീന പാത്രമായതുകൊണ്ട് പ്രാർത്ഥനയ്ക്കും മുടക്കം വരാതിരിക്കേണ്ടതിന് ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം? വിവേകത്തോടുകൂടെ
പെരുമാറണം.
കർത്താവ് സഹായിക്കട്ടെ.
With the Lord help us.
ഇനി ഭർത്താവിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്താ?
And what is the Bible's view regarding the husband?
അത് രൂത്തിന്റെ പുസ്തകത്തിലാണ്.
We find that in the book of Ruth.
3:1.
Chapter 3 and verse 1.
അവിടെ എന്താ എഴുതിയിരിക്കുന്നത്?
What do we read there?
നവോമി രൂത്തിനോട് പറയുകയാ,
Naomi is telling to Ruth,
നിനക്ക് നന്നായിരിക്കേണ്ടതിന്,
that it might be well with you,
നിനക്കൊരു വിശ്രാമസ്ഥാനം ഞാൻ അന്വേഷിക്കേണ്ടതല്ലേ?
I have to seek for you a place of rest.
ഒരു വിശ്രാമസ്ഥാനമായിരിക്കണം ഭാര്യയ്ക്ക്.
Husband should be a place of solace for the wife.
അങ്ങനെയാണോ? അങ്ങനെയാണോ?
Is that how it is?
എന്താ ഈ വിശ്രാമസ്ഥാനം?
What does it mean, a place of rest?
വിശ്രമം ക്ഷീണിച്ചു കഴിയുമ്പോൾ,
when you're tired,
ക്ഷീണം മാറ്റുന്ന ഒരു വിശ്രാമം,
a place to remove the tiredness.
ഞാൻ ആദ്യം പറഞ്ഞല്ലോ, തക്ക തുണ എന്ന് പറയുന്നത് ആത്മീയ മാനസിക ശാരീരിക
തലങ്ങളാണ്. Helper means spiritually, emotionally and physically.
ഇതുപോലെ ഭർത്താവ് വിശ്രാമസ്ഥാനം ആകുക എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ആത്മീയ ക്ഷീണം, ശാരീരിക ക്ഷീണം, മാനസിക ക്ഷീണത്തിന് ഭർത്താവ് ഒരു വിശ്രാമസ്ഥാനമായിരിക്കും.
So when I say that husband has to be a comparable helper, it means that he is a place of rest for the wife's spiritual, mental and physical well-being.
ഈ ഭർത്താക്കന്മാർക്ക് കൂടുതൽ ദേഷ്യം വരുന്ന സമയപ്പെടാന്ന് അറിയാ വീട്ടിലെ.
You know when the husbands become very angry.
പറയുന്നത് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമേ പറയുന്നത്.
This is something that you have already done.
ഭർത്താക്കന്മാർക്ക് കൂടുതൽ ദേഷ്യം വരുന്ന ഒരു സമയമാണ്.
There is a time when the husbands become very angry.
ഈ ഭാര്യ സുഖമില്ലാതെ കിടക്കുമ്പോൾ.
When the wife is ill.
എന്നാന്ന് ചോദിച്ചാൽ അടുക്കള കയറണം.
ബിക്കോസ് ദേ ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദി കിച്ചൺ.
ഗ്യാസ് കത്തിക്കണം.
ദേ ഹാവ് ടു ലൈറ്റ് ദ സിലിണ്ടർ.
വെള്ളം തിളപ്പിക്കണം.
ആൻഡ് ദേ ഹാവ് ടു ബോയിൽ ദ വാട്ടർ.
അവർക്കും കൊടുക്കണം.
ഗിവ് ടു ദി വൈഫ്.
അത് വലിയ അസ്വസ്ഥതയാ ചിലർക്ക്.
ആൻഡ് ദേർ ഈസ് എ ബിഗ് ഡിസ്കംഫർട്ട്.
അങ്ങനെയല്ല.
ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഈസ്.
ഭാര്യ തക്ക എന്തിനാ ദൈവം തന്നത്? പാത്രം കഴുകാൻ.
വൈ ഡിഡ് ഗോഡ് ഗിവ് ദ വൈഫ് ടു വാഷ്?
ചിലരുടെ എന്താ പാത്രം കഴുകുക, അതായത് വീടല്ല ഒന്ന് തൂത്തു വാരുക, ഇതെല്ലാം ഇതുങ്ങളുടെ ജോലിയാണെന്ന്.
ടു ക്ലീൻ ദ ഹൗസ് ആൻഡ് ക്ലീൻ ദ ഡിഷസ്.
നിങ്ങളുടെ ജോലി എന്നാ?
വാട്ട് ഇസ് യുവർ വർക്ക്?
അതിങ്ങനെ ഞാൻ നല്ല ഭംഗിയായിട്ട് അത് നല്ല നല്ല ഓയിൻമെന്റ് ഒക്കെ പുരട്ടി നല്ല ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക, ഞാൻ ഇങ്ങനെ ഇരിക്കുക.
ആൻഡ് ഐ വിൽ ഡ്രസ് പ്രോപ്പർലി ആൻഡ് പുട്ട് ഓയിൻമെന്റ് ആൻഡ് സിറ്റ് നൈസ്ലി.
ഇത് ശരീരമാ, സ്വന്തം ശരീരം പോലെ.
യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് യുവർ ഓൺ ബോഡി.
ഞാൻ എന്റെ ശരീരത്തെ എന്ത് മാത്രം നോക്കുന്നു അറിയാം?
യു നോ ഹൗ മച്ച് ഐ ടേക്ക് കെയർ ഓഫ് മൈ ബോഡി.
ഈ 70 ആകും തോറും ഞാൻ ഇത് ഇങ്ങനെ 70 ആകുന്നത് അറിയാതിരിക്കാനുള്ള പരിപാടികളാ ചെയ്യ.
യു നോ ഈവൻ ദോ ഐ ആം 70 ഐ മേ ഡു തിങ്സ് വേർ ഇൻ ഐ ഡോണ്ട് മേക്ക് ഇറ്റ് അപ്പിയർ ടു ബി 70.
ആ ചുളുങ്ങിയ ഭാഗത്തൊക്കെ ഓയിൻമെന്റ് ഒക്കെ പുരട്ടും.
ഐ പുട്ട് ഓയിൻമെന്റ് ഓൺ ദി റിങ്കിൾസ്.
ഇവിടൊക്കെ നരച്ച് ഇവിടൊക്കെ ഒരു ചെറിയ ഇതുണ്ട്, അവിടെ എല്ലാം നന്നായിട്ട് ഗ്ലേസിംഗ് ഒക്കെ മാറ്റും, ഇങ്ങനെ തൂത്ത് തുടച്ചൊക്കെ മാറ്റും.
Rub my forehead to remove all other wrinkles.
എന്ത് കാര്യമായിട്ട് ഈ ശരീരത്തെ നമ്മൾ നോക്കുന്നതല്ലേ?
What care I look after this body.
ഇത് ശരീരമാണ്.
They are also body.
അത് തളർന്നാൽ നമ്മളും തളരും.
If they are weak, we also become weak.
നമ്മൾ അവർക്ക് ഒരു വിശ്രാമം.
So we should become a place of rest.
ഇനി വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കാതിരിക്കാമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം.
So if you will not quarrel, let me say something like this.
ഞാൻ അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ, എന്റെ ഭാര്യ.
My wife is alone.
ഞങ്ങള് എല്ലാവരും തന്നെ വീട്ടിലുണ്ട്.
We are all in the house.
സുഖമില്ലാത്ത മോളുണ്ട്,
കൊച്ചുമക്കളുണ്ട്,
ഞാനുണ്ട്, മകനുണ്ട്. ഇവരുടെ എല്ലാം കാര്യം നോക്കണം.
She has to look after all of these.
എത്ര പാത്രങ്ങളിൽ വിളമ്പണം,
how many
dishes, എത്ര പാത്രങ്ങൾ കഴുകണം,
how many dishes to be
washed, അതിന്റെ ഇടയ്ക്ക് തുണി കഴുകണം,
and to clean the clothes.
എന്തെല്ലാം പരിപാടിയാ.
So many work to do.
ഞാൻ ഒരു രഹസ്യം പറയാം.
So let me tell a secret.
ആരോടും പുറത്തു പോയി പറയരുത്.
Don't share it with anybody.
ഞാൻ രാവിലെ പാത്രം കഴുകി കൊടുക്കും.
I wash the clothes
അടിച്ചു
കൊടുക്കും.
വാഷിംഗ് മെഷീനിൽ കൊണ്ട് തുണിയിടും.
ഐ വിൽ പുട്ട് ദ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ.
ആ തുണി വിരിക്കേണ്ടടുത്ത് കൊണ്ട് വിരിക്കും.
ഐ വിൽ പുട്ട് ദ ക്ലോത്ത്സ് ഫോർ ഡ്രൈയിങ്.
എപ്പോഴും പറ്റുകയല്ല.
എവരി ടൈം ഐ കനോ.
ഉള്ള സമയത്ത്.
ബട്ട് ദ ടൈം അവൈലബിൾ.
എന്ത് എന്താണെന്ന് അറിയാമോ?
യു നോ വാട്ട്സ് ഇൻ മൈ ഹാർട്ട്.
അവൾ ക്ഷീണിക്കുന്നു.
ബിക്കോസ് ഷീ ഈസ്
ടയേർഡ്. ശരീരം തളരുന്നു.
ഹർ ബോഡി ഈസ് ബിക്കമിംഗ്.
വയസ്സ് 64 ആയി.
ഷീ 64.
ഞാൻ സഹായിച്ചില്ല, പിന്നെ അയലോക്കക്കാരൻ വന്നു.
ഇഫ് ഐ ഡോണ്ട് ഹെൽപ്പ് വിൽ ദ നെയ്ബർ ഹെൽപ്.
എത്രയോ നമ്മളത് ചിന്തിക്കണം.
We have to think about it.
അപ്പോൾ അവിടെ ഒരു വിശ്രാമ സ്ഥാനമായിരിക്കണം നമ്മൾ.
So you have to become a place of rest.
അങ്ങനെ ആകാൻ കഴിയുന്നുണ്ടോ?
Is it possible for you to be like that?
വന്നൊരു ചോദ്യമുണ്ട്.
There is a question.
നിനക്ക് എന്നായിരുന്നു ഇവിടെ പണി?
What is your job?
നീ ഇതുവരെ എന്നാ ഒന്നും ചെയ്യാൻ?
Why didn't you do anything?
അവക്ക് എന്നാ പണി എന്നുള്ളത് ആ പണി നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ അറിയാം എന്തോ ആ പണി.
What is the job that she is doing in order to understand? When we take and do, we will understand.
ഇവരെ പറയ, ഇപ്പ ഇവരുടെ മനസ്സ് എന്നാ പറയുന്ന അറിയാമോ?
You know what their hearts are saying?
ഇങ്ങനെങ്കിലും ഒരുത്തം വന്ന് ഇത് പറയാൻ.
At least one person has come to talk on our behalf.
എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയുകയാണ്,
ഡിയർ ബ്രദേഴ്സ് ആൻഡ്
സിസ്റ്റേഴ്സ്, വിശ്രാമസ്ഥാനമായിരിക്കണം.
You have to become a place of rest.
ഞാൻ ഒരു വാക്യം നിങ്ങൾക്ക് തരാം.
Let me give you a verse.
1 ശമൂവേൽ 1:8.
1 Samuel chapter 1.
അവിടെ എൽക്കാനാ ഹന്നയോട് പറയുന്ന വാക്ക്.
There Elkanah is talking to Hannah.
ഹന്ന ഇരുന്ന് മക്കളില്ലാതെ കരയുക.
And Hannah was barren. അങ്ങ്
വിഷമിക്കുക.
And she's anxious.
അവൾ ആഹാരം കഴിക്കുന്നില്ല.
She's not eating.
വെള്ളം കുടിക്കുന്നില്ല.
She's not drinking.
അപ്പോൾ എൽക്കാനാ എന്ന് പറയുന്ന ഒരു വാക്കാണ്.
And there is a word Elkanah says to her.
ഹന്നേ, നീ കരയുന്നത്?
Why do you weep?
നമ്മൾ അതും ചോദിക്കുക.
We did not even ask that.
ചിലരാണെങ്കിൽ ഇംഗ്ലീഷിൽ അത് പറ്റുകയില്ല. ചിലരാണെങ്കിൽ നീ എന്നെ മൂങ്ങുന്നത്?
Why are you mourning?
നീ കുറെ നേരം ആയല്ലോ മൂങ്ങാൻ തുടങ്ങിയിട്ട്.
You have weeping for.
ഇങ്ങനെയും കൂടെ ചോദിക്കും, ഇവിടെ വല്ലവരും ചത്തുപോയോ?
Has anybody died in this house?
അങ്ങനെയൊക്കെയാ നമ്മുടെ ചോദ്യം.
That is how we asked them.
എൽക്കാനാ അടുത്ത് എന്നിട്ട് ചോദിച്ചു.
But Elkanah went to her and asked.
ഹന്നേ,
ഹന്നാ,
നീ എന്തിനാ കരയുന്നത്?
Why do you weep?
എന്നിട്ട് അടുത്ത ഒരു വാക്ക് കേൾക്കണം ഭർത്താക്കന്മാരെ.
Can you give a comforting word?
ഞാൻ നിനക്ക് 10 മക്കളെക്കാൾ ഉത്തമൻ.
Am I not better than 10 sons?
എന്തൊരു വാക്കാണ് അതൊക്കെ.
What a great word.
ഞാൻ വലിയ കാര്യമൊന്നും പറഞ്ഞില്ല.
He did not say anything great.
പക്ഷേ ഇത് മതി നമ്മളെ ഒന്ന് കീഴ്മേൽ മതി.
But this is enough to turn us upside down.
അപ്പോൾ ഇതുങ്ങൾക്ക് നമ്മൾ ഒരു വിശ്രാമ സ്ഥാനം.
So we should become a place of rest for.
ദൈവം
സഹായിക്കട്ടെ. May God help us.
ഇനി അടുത്ത ഭാഗത്തേക്ക് പെട്ടെന്ന് തിരിയണം. എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കാം.
Going quickly to the next portion.
അടുത്തത് ബൈബിൾ കാഴ്ചപ്പാട് അനുസരിച്ച് സംബന്ധിച്ച് ഭാര്യ ശരീരമാണ്.
The Bible's view regarding the wife, she's the body.
ഉൽപ്പത്തി 2:23 ഒന്ന് നോക്കിയാൽ,
Genesis chapter 2 and 23.
അപ്പോൾ മനുഷ്യൻ, ഇതിപ്പോൾ എന്റെ അസ്ഥിയും അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നും മാംസവും ആകുന്നു എന്ന് അവിടെ പറഞ്ഞു.
And Adam said, this is now a bone of my bones and flesh of my flesh.
എന്ന് പറഞ്ഞാൽ ഇവൾ ഇപ്പോൾ എന്റെ ശരീരമാണ്.
Meaning to say that she is now my body.
അപ്പോൾ ഭാര്യമാരാരെ?
So who is the wife?
ഭർത്താക്കന്മാർക്ക് ശരീരമാണ്.
She is the body.
ശരീരം. ശരീരം തലയ്ക്ക്
കീഴിയാണ്
ചില വീട്ടിലൊക്കെ
തലകുത്തി
നടന്നാലുള്ള
കുഴപ്പമൊന്നും
കുഴപ്പമില്ല. ഞങ്ങളുടെ നാട്ടിൽ പറയും,
ഇൻ അവർ ഹോംസ് വി സേ ബാക്ക് ഹോം,
വീട്ടിൽ
ഇൻ ദാറ്റ് ഹോം
അവരാണ് മാപ്പിള.
She is the husband.
കാര്യം തലയും കുത്തിയാ നടക്കുന്നത്.
Because they're walking upside down.
തല താഴെയും ശരീരം മുകളിലും.
The head is down and the body is up.
ക്രമം തെറ്റിക്കരുത്.
Do not change the order.
തിരുവെഴുത്ത് പറയുന്നുണ്ട്.
The Bible is saying.
സ്ത്രീയുടെ തല പുരുഷൻ.
The head of the woman is
പുരുഷന്റെ തല ക്രിസ്തു.
Husband and the head of the husband is Christ.
ക്രിസ്തുവിന്റെ തല ദൈവം.
And the head of Christ is God.
ക്രമം തെറ്റിക്കരുത്.
Do not change the order.
തല എപ്പോഴും പുരുഷനാണെന്ന് ഓർത്തോ.
The head is always man.
ഞങ്ങളൊക്കെ നാട്ടിൽ പറയും, തല ഇരിക്കുമ്പോൾ വാലാണ്.
In our places we say like that, when the head is there, the tail should not shake.
ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരാണ് കാര്യം പറയുന്നത്.
In some houses it is they who do deal everything.
ഇങ്ങനെ അവിടെ ഇങ്ങനെ കുത്തി.
And the husband will sit there quietly.
അവൾ ഇങ്ങനെ പറയും, ഇയാൾ അതാ അവള് പറഞ്ഞത് ആ കാര്യം.
And whatever she says, that is the rule.
പുള്ളിക്കൊന്നും പറയാനില്ല.
The husband has nothing to say.
എന്തൊരു നാണക്കേടാണ്.
What a shame that is.
അപ്പോൾ തലയ്ക്ക് താഴെയാ ശരീരം.
And the body is always beneath the head.
അത് നിങ്ങൾ ഓർത്തുകൊള്ളണം.
That you have to remember.
ക്രമം തെറ്റി കുടുംബം പോയാൽ,
if the home goes without the
order, വലിയ അസ്വസ്ഥതയുള്ളവ.
That will create a lot of discomfort.
ചിലപ്പോൾ റിയാൽ ഒത്തിരി കിട്ടുമായിരിക്കും.
Maybe you will get more real.
ഇപ്പോൾ ഈ വരുന്ന കുഴപ്പം എന്താണെന്നറിയോ?
But do you know what is the problem?
ഈ ഐടി ഫീൽഡിൽ പുരുഷനും സ്ത്രീയും കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ,
in the IT field the husband and the wife are working.
ചിലപ്പോൾ അവർക്ക് കൂടുതലും ശമ്പളം.
The woman might get more.
ഇവനെ ചിലപ്പോൾ കുറച്ചുകൂടെ
And the man would get lesser.
പിന്നെ ഇവക്കൊരു ചിന്ത കാണും.
And then she will have a thought.
ഓ ഇവന്റെ എല്ലാവരും എനിക്ക് ജീവിക്കാം.
That even if he is not there, I can live.
പോഷത്തം പറയരുത്.
Don't say foolishness.
ഇതൊക്കെ വചനാനുസരണമുള്ള കാര്യമല്ല.
These are all not in accordance with the scripture.
പൈസ ഉണ്ടാ, ഇത് ശമ്പളം കൂടുതലായിക്കോട്ടെ.
Maybe the salary is more.
ജോലിയും മെച്ചമായിക്കൊള്ളട്ടെ.
Maybe the job is better.
ശരീരം ശരീരം തന്നെ.
But body is body.
തല തല തന്നെ.
And head remains head.
അത് മറക്കാൻ പാടില്ല.
Don't ever forget that.
അപ്പോൾ അക്രമം തെറ്റിച്ചു പോകരുത്.
So do not change the order.
ഇനി ശരീരമാണെങ്കിൽ അവിടെ രണ്ട് കാര്യം ഓർക്കണം.
And if she is the body, two things to be remembered.
അനുസരണവും കീഴ്പ്പെടലും.
There should be obedience and submission.
വാത്സല്യ സഹോദരിമാരെ,
dear sisters,
നിങ്ങൾ ശരീരമാണെന്ന് ഓർക്കുക.
If you are the body,
ബൈബിൾ കാഴ്ചപ്പാട് അതാ.
That is the Bible's view.
നിങ്ങൾ ശരീരമാണ്.
You are the body.
നിങ്ങളുടെ ഭർത്താവിനെ അനുസരിക്കുക.
Then you have to obey your husband.
ഭർത്താവിനെ കീഴ്പ്പെടുക.
And you have to submit your husband.
ഈ ഒരു ഷിക്കാഗോ സർവകലാശാലയിൽ ഒരു ശാസ്ത്രജ്ഞനുണ്ട്.
There was a researcher in the Chicago University.
അദ്ദേഹത്തിന്റെ പേര് വളരെ വിചിത്രമാണ്.
His name is very peculiar.
അദ്ദേഹത്തിന്റെ പേര് എതിരവൻ കതിരവൻ എന്നാളുടെ പേര്.
His name is എതിരവൻ കതിരവൻ.
അങ്ങനെ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാ.
And this is what he said like this.
പുരുഷന്മാർക്ക് വിധേയപ്പെട്ട് കഴിയുന്നതാണ് ജനപ്രിയ സംസ്കാരം.
The popular culture is one which is submissive to the husband.
ഞാന് നിങ്ങളോട് ഒരു വസ്തുത പറയാം.
So let me tell a fact like this.
പുരുഷന്മാർക്ക് വിധേയപ്പെടാതെ പോയാൽ നിങ്ങൾക്ക് നഷ്ടം.
If you do not submit to the husband, the loss is yours.
എന്നാ കാര്യം അറിയാമോ?
Do you know what is the reason?
നിങ്ങളുടെ മക്കൾ നിങ്ങളെ വകവയ്ക്കുക.
Because your children will not even
respect you. എന്റെ അമ്മ ഒരു അഹങ്കാരിയാണെന്ന് മക്കൾ പറയും.
They will consider that my mother
is a very കേൾപ്പിക്കാനിടയാകരുത്.
Haughtiest woman.
ഒരു വിധേയത്വം നിങ്ങൾക്ക് വേണം.
You should have a submissiveness.
പുരുഷന് കീഴ്പ്പെടണം.
You should submit to the man.
പുരുഷനെ അനുസരിക്കണം.
You should obey the husband.
അതാണ് ബൈബിൾ കാഴ്ചപ്പാട്.
That is the Bible's view.
അതിനെ ഉദാഹരണം സാറയെ കുറിച്ച് പറയുന്നുണ്ട്.
For example, look at Sarah.
1 പത്രോസ് 3:1-6 വരെയാണ്.
1 Peter chapter 3
3:1-6.
അത്
അത് ഞാൻ മൊത്തം വായിക്കുന്നില്ല, 3 വാക്ക് എടുക്കുകയാണ്.
I'm just taking 3 words out of that.
1 കീഴടങ്ങൽ.
1 is to submit.
2 സൗമ്യത.
1 is humility.
അനുസരണം. സ്ത്രീക്ക് വേണ്ട കാര്യമായി സൗമ്യത വേണം,
there should be humility.
അനുസരണം വേണം,
there should be obedience.
കീഴടങ്ങൽ വേണം,
there should be submission.
അവിടെ സൗമ്യത കൊണ്ട് അലങ്കരിക്കണമെന്നാ പറഞ്ഞത്.
And she should adorn herself with humility.
ഞാൻ അതിനും ഒരു വാക്ക് പറയട്ടെ.
Let me mention a word for that.
ഈ സൗമ്യത എന്ന പദം,
the word humility,
അത് ഗ്രീക്കിൽ നിന്നും മലയാളത്തിൽ കൊണ്ടുവന്നാൽ,
if we bring it directly from Greek into Malayalam, അതിന്
3 അർത്ഥങ്ങളാണ്.
Now there will be 3 meanings.
സൗമ്യതയ്ക്ക്
for submission,
ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം
The Greek meaning for the word humility.
മൂന്നെണ്ണമാണ്.
There are three.
ഒന്നാമത്തേത്.
The first.
മന്ദമാരുതനാണ്.
One is the calm wind.
Three.
The calm wind.
കേ സൗമ്യത വേണോന്ന് പറഞ്ഞാൽ സ്ത്രീ മന്ദമാരുതനായിരിക്കും.
When we say the woman has to be humble, it means she's like a calm wind.
എന്താ ഈ മന്ദമാരുതൻ എന്ന് പറഞ്ഞാൽ?
What does it mean?
ഓ ഇന്നലെ ഇന്നലെ ഒരു മന്ദമാരുതൻ അടിച്ച് 10 റബ്ബർ താഴെ പോയി.
Can we say that yesterday there was a gentle breeze blowing and 10 the rubber trees were uprooted?
എന്ന് പറയുമോ?
Will anybody say that?
ഇല്ല.
No.
ഈ മന്ദമാരുതൻ അടിച്ചാലുള്ള ഗുണം എന്താ?
What happens when the gentle breeze blows?
ശരീരത്തിന് ഒരു കുളിർമ.
There will be a comfort for the body.
ശരീരത്തിന്റെ കുളിർമ മനസ്സിനും കുളിർമ.
And that will spread to the mind also.
ചില വീടുകളിൽ ഉണ്ടല്ലോ.
But in some homes.
ഭാര്യമാരും മന്ദമാരുതനല്ല.
The wives are not gentle breeze.
കൊടുങ്കാറ്റ് തന്നെ.
They are a tempest, a storm.
എല്ലാത്തിനെയും പടർത്തി താഴെ.
And that they will break everything in their path.
അങ്ങനെ ആകാൻ പാടില്ല.
That is not how you should be.
അത് നിങ്ങളുടെ കുടുംബത്തിന് ദോഷം.
And that will bring evil to your family.
അതിന്റെ അർത്ഥം അടുത്ത അർത്ഥം.
The second meaning.
കൊല്ലുന്ന മരുന്ന് തണുപ്പിക്കുന്ന മരുന്നെന്നാണ്. സൗമ്യതയ്ക്ക് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ രണ്ടാമത്തെ അർത്ഥം തണുപ്പിക്കുന്ന മരുന്ന്.
The meaning of humility in the Greek language, when you turn it into Malayalam, is the healing ointment.
ഭർത്താക്കന്മാരെ തണുപ്പിക്കണം.
You have to comfort your
husband. ഞങ്ങൾ ചില ചൂടന്മാര്.
They are sometimes hot-headed.
ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഭയങ്കര ചൂട്.
They say one and next they become very hot-tempered.
അങ്ങനെ temper ആയിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ.
And when they are becoming of hot temper,
അങ്ങ് തണുപ്പിച്ചേ.
You have to make him cool.
എങ്ങനെ പറഞ്ഞു തണുപ്പിക്കണം?
How can you do that?
അതിന് ഇവിടെ വഴക്കം ഉണ്ടാക്കാൻ എന്തോന്നായിരിക്കും.
What is there to fight about it?
അല്ലാതെ അതിന്റെ എതിര് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി കൊഴേ.
You should not say the opposite of that and make it great.
ഇയാൾ സ്വഭാവം ഒന്ന് മനസ്സിൽ.
You understand the character of your husband.
ചില ഭാര്യമാർക്ക് ഈ വർഷം ഇത്രയായിട്ടും ഭർത്താവിനെ മനസ്സിലായി.
There are some wives after so many years still they do not understand.
മനസ്സിലാക്കണം.
You have to understand.
അപ്പോൾ ശാന്തമായിട്ട് ഇടപെടണം.
So you have to deal with him gently.
തണുപ്പിക്കുന്ന മരുന്നായിരിക്കണം.
You have to be a gentle ointment.
കൊല്ലുന്ന മരുന്നായിരിക്കണം.
And not a killing medicine.
മൂന്നാമത്തെ അർത്ഥം.
And the third meaning.
നിയന്ത്രിക്കപ്പെട്ട കഴുതക്കുട്ടി എന്നൊരു അർത്ഥമുണ്ട്.
Just like a domesticated foal.
കെട്ടഴിയപ്പെട്ട കഴുതക്കുട്ടി എന്നല്ല.
Not like an untied foal.
നിയന്ത്രിക്കപ്പെട്ട എന്നാ.
But a controlled donkey's foal.
നിങ്ങൾ നിയന്ത്രിക്കപ്പെട്ടവരായിരിക്കണം.
You should be controlled.
അത് നിങ്ങളുടെ കുടുംബജീവിതത്തിന് അനുഗ്രഹം.
And now that will be a blessed thing for your family.
ഇനി ഭർത്താവിനെ സംബന്ധിച്ചുള്ള ബൈബിൾ കാഴ്ചപ്പാട് എന്താ?
As far as the husband is concerned, the Bible's view.
അവൻ തലയാണ്.
He is the head.
തലയാകുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്?
And if he's the head, what it belongs to him?
നിയന്ത്രണവും ഭരണവും.
What he has is control and authority.
ഞാൻ നിങ്ങളെ ഉൽപ്പത്തി പുസ്തകം 3:16 കൊണ്ടുവരിക. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്.
Genesis chapter 3 verse 16.
3:16 വായിക്കുന്നത്,
Genesis chapter 3 verse 16.
സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോട് മക്കളെ പ്രസവിക്കും. അടുത്ത വാക്ക് കേൾക്കണം, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും.
Yeah, I'll greatly multiply your sorrow and your conception and pain. You shall bring forth children. Your desire shall be for your husband. He shall rule over you.
അപ്പോൾ ഭർത്താവ് നിന്നെ ഭരിക്കും.
And the husband will rule over you.
അപ്പോൾ തലയെന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവനെന്നാ? ഭർത്താവ് ഭരിക്കുന്നവനെന്നാ?
So the head means the one who rules.
ഈ മൂപ്പനെ സംബന്ധിച്ചുള്ള യോഗ്യത പറയുന്നിടത്ത് ഇത് വരുന്നുണ്ട്.
And when we talk about the qualification of the elders,
കുടുംബത്തെ നന്നായി ഭരിക്കാത്തവൻ എങ്ങനെയാണ് ദൈവസഭയെ ഭരിക്കുന്നത്?
The one who cannot rule his home well, how can he rule the household of God?
ഭർത്താവാണ് പുരുഷനാണ് കുടുംബത്തെ ഭരിക്കുന്നത്.
And it is the man, the husband, who has to rule.
എന്നാൽ അവിടെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ?
But did you look at the verse there?
നിന്റെ ആഗ്രഹം അവനോടായിരിക്കും.
Your desire shall be for the husband.
ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു.
You have to understand, I'm coming to you.
നിന്റെ ആഗ്രഹം അവനോടായിരിക്കും.
Your desire for him.
അവൻ നിന്നെ ഭരിക്കും.
And he shall rule over you.
അതെന്താ അർത്ഥമാണ്?
What is the meaning of that?
നിന്റെ ആഗ്രഹം അവനോടായിരിക്കും.
Your desire is for him.
എന്താ ഈ നിന്റെ ആഗ്രഹം അവനോടായിരിക്കും എന്ന് പറഞ്ഞത്?
What does that mean?
ഓ എന്റെ അച്ചായ, എന്റെ അച്ചാനെ കാണാതെ ഒരു മിനിറ്റ് പോലും എനിക്ക് ഇരിക്കാൻ പറ്റും. ഭയങ്കര ആഗ്രഹം അച്ചാൻ അച്ചാൻ അച്ഛാൻ. അതാണോ അവിടെ ഉദ്ദേശിക്കുന്നത്?
Is that meaning that desire?
പലരും വിചാരിച്ചിരിക്കുന്നത്.
That is what many people think it is, to be always closely.
അവനോട് അങ്ങ് ഭയങ്കര ആഗ്രഹം.
She has a lot of desire to be close to the husband.
അതല്ല കേട്ടോണ ഞെട്ടി പോകരുത്.
But that is not what is the meaning. Do not be shocked.
നിന്റെ ആഗ്രഹം അവനോടായിരിക്കുമെന്ന് പറഞ്ഞാൽ അടുത്തത് പറയുന്ന അവൻ നിന്നെ ഭരിക്കുമെന്ന. അതിന്റെ അർത്ഥം കേൾക്കണം, അവൻ നിന്നെയാണ് ഭരിക്കേണ്ടത്, പക്ഷെ നിന്റെ ആഗ്രഹം അവനോടാകുമെന്ന് പറഞ്ഞാൽ അവനെ ഭരിക്കാനുള്ള ആഗ്രഹം.
He shall rule over you, it is mentioned, and then when you look back, your desire shall be for your husband, meaning you are desiring to rule him.
ദൈവം നമ്മുടെയൊക്കെ ഹൃദയത്തെ കാണുന്നു.
God is looking at our heart.
കൈയൊന്നും ഉയർത്തണ്ട.
Do not raise your hands.
പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒന്ന് പരിശോധിക്കുക.
But in your heart of hearts, just examine.
എപ്പോഴെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒക്കെ സമയങ്ങളിൽ കർത്താവ് ഞാൻ പറയുന്നത് അനുസരിക്കണമെന്നും പറയുന്നത് പോലെ പോകണമെന്നും നിങ്ങൾക്ക് തോന്നിയിട്ടില്ല, ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമാ പറയുന്നത്, എന്നോടൊട്ട് പറയുകയും വേണ്ട.
Yeah, have you ever felt in your hearts that the husband has to obey you and go according to the path that you desire?
ഭർത്താക്കന്മാരും എന്നെ തുറിച്ചൊന്നും നോക്കണ്ട, നിങ്ങൾക്കറിയാം പലപ്പോഴും ഭരിക്കാൻ വന്നിട്ടുള്ളൂ, നിങ്ങൾക്കറിയാം നിങ്ങൾ തിരിച്ചു പറഞ്ഞിട്ടും ഉണ്ട് എന്നെ ഭരിക്കാൻ വരരുതെന്നും
പറഞ്ഞിട്ടുണ്ട്.
ഭരണം നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല.
And the dominion has not been interested to you.
പുരുഷനെയാണ് ഏൽപ്പിച്ചത്.
That has been interested to men.
ഭരിക്കേണ്ടവൻ ഭരിച്ചില്ലെങ്കിൽ ആ കുടുംബം ക്രമക്കേടിലേക്ക് പോകും.
The one who ought to rule, if he does not rule, then there will be disorder in the family.
ദൈവം സഹായിക്കട്ടെ.
May God help us.
ഏറ്റവും ഒടുവിലായി തലയായതുകൊണ്ട് സ്നേഹിക്കണം.
And because you are the head, you have to love.
സ്നേഹിക്കണം. അത് നമ്മൾ കല്യാണ പ്രസംഗത്തിൽ കേൾക്കുന്നത്.
We hear that in the marriage sermons, wedding sermons.
സ്നേഹിക്കണം.
You have to love.
സ്നേഹിക്കണം.
You have to love the wife.
എങ്ങനെ സ്നേഹിക്കണം?
How can you love?
കർത്താവ് സഭയെ സ്നേഹിക്കണം.
Just like Christ loved the church.
അത് ത്യാഗപൂർണമായ സ്നേഹം.
That is a sacrificial love.
അത് കൊടുക്കുന്ന സ്നേഹം.
That is a giving love.
സ്നേഹം കൊടുക്കുന്നത്.
Love is giving.
സ്നേഹം ഇന്ന് രാവിലെ ആരാധനയ്ക്കൊക്കെ പറഞ്ഞില്ലേ, സ്നേഹം പ്രദർശിപ്പിച്ചു. അതെങ്ങനെയാ? കർത്താവ് തന്റെ ജീവനെ കൊടുത്തതിനാ. സ്നേഹം കൊടുത്ത്
സ്നേഹിക്കുക,
നമ്മളെ തന്നെ കൊടുക്കുക.
We give ourselves.
കർത്താവ് സഭയ്ക്ക് തന്നെ തന്നെ കൊടുത്തു.
Christ gave himself to the
തന്നെ തന്നെ കൊടുത്തുകൊണ്ട് സഭയെ സ്നേഹിച്ചു.
By giving himself to the church, Christ loved the church.
സഭ വെളിപ്പെടുത്തിയത്.
And that is how he manifested the church.
സ്നേഹം വെളിപ്പെടുത്തിയത് അങ്ങനെ.
That is how he manifested his love.
ഭർത്താക്കന്മാരെ സംബന്ധിച്ചും സ്നേഹം വെളിപ്പെടുത്തേണ്ടത്
അങ്ങനെയാണ്.
ചില ഭർത്താക്കന്മാർ ഇതുവരെ ഭാര്യയ്ക്ക് പിടി കൊടുത്തിട്ടില്ല. ഇതുവരെ ശരിക്ക് ഈ ഭർത്താക്കന്മാരെ അറിയാൻ ഭാര്യമാർക്ക്
കഴിഞ്ഞിട്ടില്ല.
കാര്യം നാവെടുത്താൽ എങ്ങോട്ട് പോകുന്നെന്ന് കൃത്യമായിട്ട് പറയത്തുമില്ല.
ഞാൻ
കേരളത്തിൽ വായിച്ചിട്ടുണ്ട്, ഈ ഇവിടെ സൗദി അറേബ്യ അത് നടപ്പാക്കിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഇത് ഈ ജയിലിൽ നിന്ന് ഈ ഇത് കുറ്റവാളികളെ നിരീക്ഷിക്കാനായിട്ട് കാലയിൽ ഒരു സാധനം കെട്ടിവിടുവായിരുന്നു. ആ അതാണ് കെട്ടിവിടുവായിരുന്നു. ഇപ്പോഴുണ്ടോന്ന് എനിക്കറിയാം. അയ്യാ, ഞാൻ അന്ന് വായിച്ചതാ.
I have read like this in Saudi, when the criminals are let out of the prison, they would be tagged on their legs.
അതെന്തിനാന്ന് ചോദിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവൻ എവിടെയൊക്കെയാ പോകുന്നെന്ന് കാണാം.
The reason is that the police should be able to track him wherever he is going.
ഇത് വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, നമ്മളിൽ ചില പുരുഷന്മാരുടെ കാലയിലും ഇത് കെട്ടിവിട്ടാൽ നല്ലതായിരുന്നു.
What I used to think like this, even husbands, if they had a tag like that, it would be good.
കാര്യം ഇത് എവിടെയൊക്കെയാ പോകുന്നെന്ന്.
At least we can know where and all we are going.
ചില ഭാര്യമാർക്ക് അവരുടെ ഭർത്താവിനെ സംബന്ധിച്ച് യാതൊന്നും അറിയാം.
Some wives, they do not know anything at all about their husband.
ഇത് സ്നേഹമല്ല.
Now there is not love.
ഒരു വാക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.
There is no use in uttering some words.
നമ്മളെ തന്നെ ഏൽപ്പിച്ച് അവർക്ക് കൊടുക്കുക.
We have to submit ourselves to them.
അവരുടെ മേൽ അവകാശം ഭാര്യയ്ക്കാണ്.
And they have their right.
ഭാര്യയുടെ മേൽ അവകാശം ഭർത്താവിനാണ്.
And the husband has the right over the wife.
വേറെ ആർക്കും അവിടില്ല.
And nobody has a right.
അതൊരു ബൈബിൾ കാഴ്ചപ്പാട്.
And that is a Bible view. And finally,
ഞാൻ എടുത്ത് വായിപ്പിക്കുന്നില്ല.
I'm not making it to read.
രണ്ടാം ഒന്നാം അധ്യായം അവസാന രണ്ടാം അധ്യായം അവസാനിപ്പിക്കുന്നിടത്ത്
in the place where the second chapter is
അവർ ഇരുവരും നഗ്നരായിരുന്നു.
And both of them they were both naked.
അവർക്ക് നാണം തോന്നിയില്ല.
But they were not ashamed.
ഈ കല്യാണ പ്രസംഗം വരുമ്പോൾ അത് ചിലർ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു.
And during the wedding sermon many people followed.
അവർ ചോദിച്ചാൽ ആ വാക്ക് കൊണ്ട
because of that word.
ഇത് ഉള്ളതാ, അവർ നഗ്നരായി.
ബിക്കോസ് ദേ വർ നേക്കഡ്.
നാണം തോന്നിയില്ല.
ദേ വർ നോട്ട് അഷേംഡ്.
ഇതിനെ സൂചിപ്പിക്കുന്നതാണ് അറിയാമോ?
ഡു യു നോ വാട്ട് ഇറ്റ് ഈസ് പോയിന്റിംഗ് ടു?
ട്രാൻസ്പെരന്റ്.
ദാറ്റ് ഈസ് ഷോയിങ് ട്രാൻസ്പെറൻസി.
സുതാര്യമായി.
ദാറ്റ് ഷോയിങ് ട്രാൻസ്പെറൻസി.
അവരുടെ ജീവിതം സുതാര്യമായി.
ആൻഡ് ദേർ ലൈഫ് ഷുഡ് ബി ട്രാൻസ്പെറന്റ്.
മറവായിട്ടൊന്നുമില്ല.
ദേർ ഷുഡ് ബി നത്തിങ് ഹിഡൻ.
മനസ്സിലായില്ലേ?
ഈസ് ദാറ്റ് ക്ലിയർ?
സുതാര്യമാണെങ്കിൽ നാണം തോന്നുകയില്ല.
ഇഫ് ദേർ ഈസ് എ ട്രാൻസ്പെറൻസി, ദേർ ഈസ് നോ
ഡിഗ്രിയോ. നിങ്ങൾക്ക് ഞാൻ ഏതുവഴിയാ വരുന്നെന്ന്.
ഡു യു നോ ഹൗ?
സുതാര്യമാണെങ്കിൽ, ജീവിതം സുതാര്യമാണെങ്കിൽ, ഭാര്യയുടെ മുൻപിൽ, ഭർത്താവിന്റെ മുൻപിൽ ഒരു തുറന്ന പുസ്തകമാണെങ്കിൽ നാണിക്കേണ്ട കാര്യമില്ല.
ലൈഫ് ഇസ് ട്രാൻസ്പെറന്റ് ലൈക്ക് ആൻ ഓപ്പൺ ബുക്ക് ബിഫോർ ദ ഹസ്ബൻഡ് ആൻഡ് ദ വൈഫ്. ദേർ ഈസ് നോ നീഡ് ഫോർ ഷെയിം.
ജീവിതം സുതാര്യമല്ലെങ്കിൽ തലകുനിഞ്ഞ് നിൽക്കേണ്ടി വരും.
If the life is not transparent, then we'll be standing upside down.
തലകുനിഞ്ഞ് നിൽക്കേണ്ടി
വരും. We'll be bowing down.
മക്കളുടെ മുമ്പിൽ തലകുനിഞ്ഞ്
നിൽക്കേണ്ടി വരും. We have to bow our heads down.
ഭാര്യയുടെ മുമ്പിൽ തലകുനിഞ്ഞ് നിൽക്കേണ്ടി
വരും. We have to bow down our heads
before the wife. ഭർത്താവിന്റെ മുമ്പിൽ തലകുനിഞ്ഞ് നിൽക്കേണ്ടി വരും.
We have to bow our heads before
the wife. നാണം വരും.
We'll be ashamed.
എന്നാൽ സുതാര്യമാണെങ്കിൽ,
but if there is transparency,
അവിടെ നാണം വരികയില്ല.
There will not be
transparency. തലകുനിക്കേണ്ടി വരികയില്ല.
We don't have to bend our heads.
ഞാൻ അതിനൊരു വാക്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം.
Let me quote a verse for that.
101 സങ്കീർത്തനം രണ്ടാം വാക്യം.
101 Psalm verse 2.
അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്.
It is how it is written here.
ഞാൻ എൻ്റെ വീട്ടിൽ
in my house
നിഷ്കളങ്ക ഹൃദയത്തോടെ വരും.
I will walk with a perfect heart.
ഞാൻ പറഞ്ഞത് മനസ്സിലായോ?
Is it clear what
നാം വസിക്കുന്ന നമ്മുടെ വീട്ടിൽ
in the homes that we are dwelling in
നിഷ്കളങ്ക ഹൃദയത്തോടെ വരും.
We have to walk with a perfect heart.
അവിടെ മറയ്ക്കാൻ ഒന്നും ഇല്ല.
And then there will be nothing to hide.
കുഞ്ഞുങ്ങളെ,
dear children,
പിള്ളേര് കടക്കുന്ന വാതിലിനെ കുറ്റി കുറ്റി കുളുത്തും വെക്കരുത്.
You should not keep the bolt and the lock in the doors of the children.
ഞാൻ UK ചെന്നപ്പോൾ ഒറ്റ വീടിന് പിള്ളേർ കിടക്കുന്ന വാതിലിന് കുറ്റിയും കുളുത്തും
ഇല്ല. In UK in none of the rooms of the children there is a lock on a
bolt. പിള്ളേർ ഇപ്പോ എന്നെ കൊല്ലും.
And the children will, you know, kill
me. എന്നാ കാര്യം എന്നറിയാം?
You know what is the reason?
കുറ്റിയും കൊളുത്തും ഇട്ടിട്ട് രാത്രിയുടെ യാമങ്ങളിൽ എന്ത് കാണുകയാണെന്നുള്ളത് നമുക്കറിഞ്ഞു.
We do not know after locking the doors what exactly are they looking in
the mobile enganeyke upayogikkunnu ennu
namakarinju. How the mobile is
ningala karyam alla makka.
I'm not talking about you.
Transparent
there should be transparency.
Sudhariyamayi
there should be a clear
adana aathmiya adana kudumbajeevitham ennu parayam.
That is what is family life.
Bhariyikku maravayirikkunnathonnum bhartavinu kaanan paadilla.
Husband should have nothing hidden from the wife.
Bhartavinu maravayirikkunnathonnum bhariyikku
kaanan. And so also the wife nothing hidden to the husband.
Annyonyam kaanan parasparam ariyathakkavannam.
Both of them should be able to clearly understand each other.
Kudumbajeevitham anugraham.
Such a family life would be a blessing.
Nalla vaakku ivide avasaanam.
I'm concluding my words here.
Nammal rendu moonu kaariyam orthu.
Two or three things we were remembering.
Onnu kudumbastha സ്ഥാപനത്തെ കുറിച്ചോ,
we looked at the institution of the
രണ്ട് കുടുംബസ്ഥാപനത്തിന്റെ ഉദ്ദേശം,
we looked at the purpose behind the institution,
മൂന്നാമത് ഓർത്തത് കുടുംബസ്ഥാപനത്തെ കുറിച്ചുള്ള ബൈബിൾ കാഴ്ചപ്പാട്,
we saw the Bible's view regarding family.
അത് ഭാര്യയോടുള്ള ബന്ധത്തിലായാലും
in relation to the wife,
ഭർത്താവിനോടുള്ള ബന്ധത്തിലായാലും
or to the husband,
ആ കാര്യമൊക്കെ ഓർപ്പിച്ചു.
I just reminded you,
വളരെ ചുരുക്കമായിട്ടാണ് ഓർപ്പിച്ചത്,
very briefly I reminded you.
അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു.
I hope it has profited you.
കർത്താവ് നമ്മെ കൂടുതൽ സഹായിക്കട്ടെ.
May God continue to help
us. പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം.
Let us remember in prayer.
നിങ്ങൾ എന്നെയും പ്രാർത്ഥനയിൽ ഓർക്കണം. ഒരിക്കൽ കൂടെ നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി അറിയിക്കുന്നു.
Once again I make thanks for all the
cooperation. ഈ സഭയെ അനുഗ്രഹിക്കട്ടെ.
May God bless this assembly.
എൽഡേഴ്സിനെ അനുഗ്രഹിക്കട്ടെ.
And the elders also.
ഡീക്കൻസിനെ അനുഗ്രഹിക്കട്ടെ.
And the deacons.
യുവതി യുവാക്കളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി സഹോദരന്മാരെ
അനുഗ്രഹിക്കട്ടെ.
വരും ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി വളരെ പ്രശോഭിക്കുന്ന സഭയായി ഈ സഭയെ നിർത്തട്ടെ.
May this church be a shining church for God.
കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടും.
May God's name glorified.
ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കുടുംബത്തെ കുറിച്ചുള്ള ആത്മീയ സത്യങ്ങൾ വളരെ ലളിതമായ നിലയിൽ, നമുക്ക് ഏവർക്കും മനസ്സിലാകത്തക്ക നിലയിൽ ദൈവവചനത്തിലെ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രിയിലും നമുക്ക് കേൾക്കുവാനിടയായി. പ്രിയ അച്ചായൻ ഓർപ്പിച്ചതുപോലെ പ്രൊഫഷണൽ ഫാമിലി കൗൺസിലിംഗ് സെൻറ്ററിൽ പോയി അതുപോലെയുള്ള ആലോചനകൾ കേൾക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെയുള്ള സഹായങ്ങളും ആവശ്യമാണ്. എന്നാൽ ഇതുപോലെയുള്ള നിർമ്മലമായ നിലയിൽ ദൈവവചനത്തിലെ സത്യങ്ങൾ നാം മനസ്സിലാക്കുന്നുവെങ്കിൽ മറ്റേതൊരു കൗൺസിലിങ്ങിനേക്കാളും അത് വളരെയധികം പ്രയോജനം ചെയ്യും. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി പെരുമാറുവാനും ജീവിക്കുവാനും ദൈവം സംഗതിയാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രിയ അച്ചായൻ്റെ മൂന്നാമത്തെ സന്ദർശനമാണ് ദോഹയിലേക്കുള്ളത്. ആദ്യം 2000ലാണ് വന്നത്. അതിനുശേഷം 2014 തനിക്ക് ചുരുക്കം ചില ദിവസങ്ങളിലേക്കായിട്ട് ഇവിടെ വരുവാനിടയായി. വീണ്ടും 2023 ഇങ്ങനെ കടന്നു വരുവാനിടയായി. ഈ മൂന്ന് പ്രാവശ്യവും ഞങ്ങളുടെ ഭവനത്തിലാണ് താമസിക്കുവാനിടയായത്. അതിൻ്റെ പശ്ചാത്തലം കർത്താവിൻ ദാസൻ തന്നെ ഓർപ്പിക്കുകയുണ്ടായി. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ആത്മീയ ഗുരുക്കന്മാരായി ചില ജ്യേഷ്ഠ സഹോദരന്മാർ കർത്തദാസന്മാരുണ്ട്. അതിൽ ഒരാളാണ് പ്രിയ ചാണ്ടപ്പിള്ളയച്ചായൻ. എന്നെ ആത്മീയമായ കാര്യങ്ങളിൽ മാത്രമല്ല എൻ്റെ എല്ലാ മേഖലകളിലും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എനിക്ക് തരുന്ന ഒരു മാന്യദേഹമാണ്. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം വെള്ള ഉടുപ്പും മുണ്ടുമാണ് ഞാൻ ഇടുന്നത്. അതിൻ്റെ കാരണവും പ്രിയ അച്ചായൻ തന്നെയാണ്. അദ്ദേഹത്തെ അനുകരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് കാരണക്കാരൻ അച്ചായൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, എൻ്റെ ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല അനേകരെ നാട്ടിൽ ഈ നിലയിൽ പ്രോത്സാഹിപ്പിക്കുവാനും കർത്താവിൻ്റെ വേലയിൽ മുമ്പോട്ട് കൊണ്ടുവരുവാനും തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സാം ജോയ് സഹോദരൻ പറയുകയായിരുന്നു, അവർ ഈ പ്രാവശ്യം ബൈബിൾ ടീച്ചറായിട്ട് അടുത്ത വർഷം കൊണ്ടുവരുന്നത് ബിജു ആലടി എന്ന് പറഞ്ഞ കർത്തദാസിനെയാണ്. ബിജു ആലടി സഹോദരൻ വിശ്വാസത്തിലേക്ക് വന്നത് ചാണ്ടപ്പിള്ള അച്ചായൻ മുഖാന്തരമാണ്. ആ സഹോദരൻ കർത്താവിന് വേലക്കായിട്ട് തിരിഞ്ഞതും പ്രിയ അച്ചായൻ മുഖാന്തരമാണ്. ഇവിടെ വരുമ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും ഇടയായിത്തീരും. ചാണ്ടപ്പിള്ള അച്ചായൻ്റെ ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനുമുള്ളത്. ആ നിലയിൽ അനേകരിന്ന് തന്നെ അനുകാരിയായി പൗലോസ് പറയുന്ന പോലെ താൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നതുകൊണ്ട് തൻ്റെ അനുകാരികളായി അനേകരിന്നുണ്ട് എന്നുള്ളതും ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. വാർദ്ധക്യത്തിൻ്റേതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് താൻ കടന്നു വരികയാണ്. നിരവധി ശുശ്രൂഷകൾ ഇനിയും ചെയ്യുവാനായിട്ടുണ്ട്. ദൈവം തന്നെ അതിനായിട്ട് ബലപ്പെടുത്തട്ടെ. ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ ഒരു പാട്ടിൻ്റെ ചില വരികൾ ഇങ്ങനെ വന്നു. നാം സാധാരണ പാടാറുണ്ട്, ആദിയെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. എന്താ അങ്ങനെ പറയാൻ കാര്യമെന്ന് ചോദിച്ചാൽ, വിസ കിട്ടാനായിട്ട് താമസിച്ചു. നാം നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും തക്ക സമയത്ത് ദൈവത്തിൻ്റെ സമയത്ത് ആ വിസ ലഭിച്ചു. ഇങ്ങനെ കടന്നു വരുവാനിടയായി. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിനെ ശുശ്രൂഷിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ എടുത്തുപയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് തുറന്നും സഭയായി തന്നെ പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രിയ അച്ചായൻ ഓർപ്പിച്ചതുപോലെ അച്ചായൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ഇവിടെ തനിക്ക് ലഭിച്ച ഒരു ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ സഹോദരൻ അലക്സിയുടെ മകൾ ഇവാഞ്ചലിൻ അച്ചായൻ്റെ ഒരു ഫോട്ടോ വരച്ചു. അത് തനിക്ക് ഇന്ന് നൽകി എന്നോട് പറഞ്ഞു ഇത് സഭയിൽ കാണിക്കണമെന്ന് അച്ചായൻ ആവശ്യപ്പെട്ടത് മുഖാന്തരം ഞാൻ കാണിക്കുകയാണ്. ഇത് ഇവാഞ്ചലിൻ്റെ ഡ്രോയിങ് ആണ്. പ്രിയ മകളെ ദൈവം തുറന്നും സഹായിക്കട്ടെ. ഈ നമുക്ക്